വെള്ളം വീണ അവിടെ എല്ലാം ആരാധിക്കാൻ പറഞ്ഞു. സാധാരണ 10 കഴിയുമ്പോ ഒന്നായിട്ടും 10 ആയിട്ടും ഇല്ല. മോഹനുണ്ടെങ്കില് ബൈബിൾ വായിക്കുന്ന മോഹൻ ബൈബിൾ വായിക്കുക. ജനമൊക്കെയും തമ്മിൽ തർക്കിച്ചു. രാജാവ് നമ്മെ ശത്രുക്കളുടെ കയ്യിൽ മരിപ്പിച്ചു. ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്നും നമ്മെ വിടുവിച്ചതും അവൻ തന്നെ. ഇപ്പോഴും അബ്സാലോം നിമിത്തം അവൻ നാട് വിട്ട് ഓടിപ്പോയിരിക്കുന്നു. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരിക്കുന്ന അബ്സാലോമോ പടയിൽ പട്ടുപോയി. ആകയാൽ രാജാവിനെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് എന്ന് പറഞ്ഞു. അനന്തരം ദാവീദ് രാജാ പുരോഹിതന്മാരായ സാദോക്കിന്റെയും അബ്യാഥാരിന്റെയും അടുക്കൽ ആളയച്ച് പറയിച്ചു എന്നാൽ, നിങ്ങൾ യഹൂദ മൂപ്പന്മാരോട് പറയേണ്ടത് രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ പിന്മന്മാരായി നിൽക്കുന്നതെന്ത്? രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ എല്ലാ ഇസ്രായേലിന്റെയും സംസാരം അവന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു. നിങ്ങൾ എന്റെ സഹോദരന്മാർ, എന്റെ അസ്ഥിയും മാംസവുമല്ലോ. രാജാവിനെ മടക്കി വരുത്തുന്ന കാര്യത്തിൽ നിങ്ങൾ പിമ്പന്മാരായി നിൽക്കുന്നതെന്ത്? നിങ്ങൾ അമാവാസിയോട് നീ എന്റെ അസ്ഥിയും മാംസവുമല്ലോ. നീ യോബാബിന് പകരം പുഴുവിന്റെ മുമ്പിൽ സേനാവിയായിരിക്കുന്നില്ല എങ്കിൽ ദൈവം തക്കവണ്ണം അധികവും എന്നോട് ചെയ്യട്ടെ എന്ന് പറയും. ഇങ്ങനെ അവൻ സകല യൂത പുരുഷന്മാരുടെയും ഹൃദയം ഒന്നുപോലെ ആകർഷിച്ചു. ആകയാൽ അവർ, നീ നിന്റെ സകല പുരുഷന്മാരും മടങ്ങി വരുവീൻ എന്ന് രാജാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചു. അങ്ങനെ രാജാവ് മടങ്ങി യോർദാങ്കിലെത്തി. രാജാവിനെ എതിരേറ്റ് യോർദാൻ കടത്തിക്കൊണ്ടു പോരേണ്ടതിന് യഹൂദ പുരുഷന്മാർ ഗിൽഗാലിൽ ചെന്നു. ബഹൂരിവിലെ ബെന്യാമീന്യനായ ഗേരയുടെ മകൻ ശിമയയും യഹൂദ പുരുഷന്മാരോടുകൂടെ ദാവീദ് രാജാവിന് ബന്ധപ്പെട്ടിരുന്നു. അവനോടുകൂടെ 1000 ബെന്യാമീന്യരും സൗലിന്റെ ഗൃഹവിചാരകനായ സീബയും അവന്റെ 15 പുത്രന്മാരും 20 വൃത്യന്മാരും ഉണ്ടായിരുന്നു. ഹലോ 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 അച്ഛൻ,
വായിച്ചു.
ഹലോ
കേൾക്കാം, വായിച്ചു.
ഹലോ അച്ഛൻ
വായിച്ചു. ഗുഡ് മോർണിംഗ്. പിന്നെ അങ്കിളോ പ്രയർന്ന് അങ്കിളത് വായിക്കുന്നേ.
ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ഓ ഓക്കെ, ഞാൻ ബിജുയേറ്റം പറഞ്ഞു കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, എന്നാ ഓക്കെ,
ഇപ്പം കേൾക്കാവോ?
കേൾക്കാം.
ഓക്കെ
ഓക്കെ ഓക്കെ
ഓക്കെ.
ആരോ വീഡിയോയിൽ നിന്ന് ഡിസ്റ്റർബൻസ് വരുന്നു, അതായിരുന്നു എന്റെ ഇടയ്ക്ക് വന്നത്.
ഓക്കെ ഓക്കെ
ഓക്കെ,
ഞാൻ കണ്ടിന്യൂ ചെയ്യാം.
ഓക്കെ.
ഇസ്രായേലിലെ സന്താനങ്ങളുടെ വീടുകളിലേക്ക് ഓടിപ്പോയിരുന്നു. എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലുമുള്ള ജനമൊക്കെയും തമ്മിൽ തർക്കിച്ചു. രാജാവ് നമ്മെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചതും അവൻ തന്നെ. ഇപ്പോഴും അബ്സാലാം നിമിത്തം അവൻ നാടുവിട്ട് ഓടിപ്പോയിരിക്കുന്നു. നമുക്ക് രാജാവായി നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്ന അബ്സാലോമോ പടയിൽ പട്ടുപോയി. ആകയാൽ രാജാവിനെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ അനങ്ങാതിരിക്കുന്നു എന്ത് എന്ന് പറഞ്ഞു. അനന്തരം ദാവീദ് രാജാവ് പുരോഹിതന്മാരായ സാദോക്കിന്റെയും അബ്യാഥാരിന്റെയും അടുക്കൽ ആളയച്ച് പറയിച്ചു എന്നാൽ നിങ്ങളുടെ യഹൂദ മൂപ്പന്മാരോട് പറയേണ്ടത് രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ പിമ്പന്മാരായി നിൽക്കുന്നതെന്ത്? രാജാവിനെ അരമനയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ എല്ലാ ഇസ്രായേലിന്റെയും സംസാരം അവന്റെ അടുക്കലെത്തിയിരിക്കുന്നു. നിങ്ങൾ എന്റെ സഹോദരന്മാർ, എന്റെ അസ്ഥിയും മാംസവുമല്ലോ. രാജാവിനെ മടക്കി വരുത്തുന്ന കാര്യത്തിൽ നിങ്ങൾ പിമ്പന്മാരായി നിൽക്കുന്നതെന്ത്? നിങ്ങൾ അമാവസിയോട് നീ എന്റെ സ്ത്രീയും മാംസവുമല്ലോ, നീ യോവാബിന് പകരം എപ്പോഴും എന്റെ മുമ്പിൽ സേനാപതിയായിരിക്കുന്നില്ല എങ്കിൽ ദൈവം തക്കവണ്ണം അധികവും എന്നോട് ചെയ്യട്ടെ എന്ന് പറവീൻ. ഇങ്ങനെ അവൻ സകല യഹൂദ പുരുഷന്മാരുടെയും ഹൃദയം ഒന്നുപോലെ ആകർഷിക്കുവാകിയാൽ അവർ നീയും നിന്റെ ഭൃത്യന്മാരും മടങ്ങി വരുവീൻ എന്ന് രാജാവിന്റെ അടുക്കൽ പറഞ്ഞയച്ചു. അങ്ങനെ രാജാവ് മടങ്ങി യോർദാനിലെത്തി. രാജാവിനെ എതിരേറ്റ് യോർദാൻ കടത്തിക്കൊണ്ടു പോരേണ്ടതിന് യഹൂദ പുരുഷന്മാർ ഗിൽഗാദിൽ ചെന്നു. ബഹൂമ്രിയമിലെ ബിന്യാമിന്യനായ ഗരയുടെ മകൻ ശിമയും യഹൂദ പുരുഷന്മാരോടുകൂടെ ദാവീദ് രാജാവിനെ എതിരേൽപ്പാൻ ബന്ധപ്പെട്ടു ചെന്നു. അവനോടുകൂടെ 1000 ബിന്യാമിന്യരും സൗലിന്റെ ഗൃഹരാജകനായ ശീബയും അവന്റെ 15 പുത്രന്മാരും 25 പുത്രന്മാരും ഉണ്ടായിരുന്നു. അവർ രാജാവ് കാണുകയും ഓർദാൻ കടന്നു ചെന്നു. രാജാവിന്റെ കുടുംബത്തെ ഇക്കര കടത്തേണ്ടതിന് അവന്റെ ഇഷ്ടം പോലെ ചെയ്യേണ്ടതിനും തങ്ങാടം അക്കരെ ചെന്നിരുന്നു. അപ്പോൾ ഗേരയുടെ മകനായ ശിമയ യോർദാൻ കടപ്പാൻ പോകുന്നു. രാജാവിന്റെ മുമ്പിൽ വീണ് രാജാവിനോട്, എന്റെ യജമാനൻ, എന്റെ കുറ്റം എനിക്ക് കണക്കിടരുതേ. യജമാനായ രാജാവ് യെരുശലേമിൽ നിന്ന് പുറപ്പെട്ട ദിവസം അടിയൻ ചെയ്ത ദോഷം രാജാവ് മനസ്സിൽ വെക്കുകയും ഓർക്കുകയും വരുവേ. അടിയൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതാ യജമാനായ രാജാവിനെ എതിരേൽക്കേണ്ടതിന് ഇറങ്ങി വരുവാൻ ജോസഫിന്റെ സകല ഗൃഹത്തിലും വെച്ച് അടിയൻ ഇന്ന് മുമ്പനായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറേ സെരൂഹിയുടെ മകനായ അബീഷായി യഹോയുടെ അഭിഷിക്തനെ ശപിച്ചിരിക്കുന്ന ശിനൈ അത് നിമിത്ത മരണശിക്ഷ അനുഭവിക്കണ്ടയോ എന്ന് ചോദിച്ചു. അതിന് ദാവീദ്, സെരൂഹിയുടെ പുത്രന്മാരെ, ഇന്ന് നിങ്ങൾ എനിക്ക് എതിരാളികളാകേണ്ടതിന് എനിക്കും നിങ്ങൾക്കും തമ്മിലെന്ത്? ഇന്ന് ഇസ്രായേൽ ഒരുത്തനെ കൊല്ലാമോ? ഇന്ന് ഞാൻ ഇസ്രായേലിന് രാജാവെന്ന് ഞാൻ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. പിന്നെ ശിനയോട്, നീ മരിക്കയില്ല എന്ന് പറഞ്ഞു. രാജാവ് അവനോട് സത്യം ചെയ്തു. സൗലിന്റെ മകനായ മെഫീബോശെത്തും രാജാവിനെ എതിരേൽപ്പാൻ വന്നു. രാജാവ് പോയ ദിവസം മുതൽ സമാധാനത്തോടെ മടങ്ങി വന്ന ദിവസം വരെ അവൻ തന്റെ കാലിനെ രക്ഷ ചെയ്യുകയോ താടി ഒതുക്കുകയോ വസ്ത്രം അലക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ അവൻ രാജാവിനെ എതിരേൽപ്പാൻ യെരുശലേമിൽ വന്നപ്പോൾ രാജാവ് അവനോട്, മെഫീബോശെത്തെ, നീ എന്നോടുകൂടെ വരാതിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, യജമാനായ രാജാവേ, എന്റെ ഭൃത്യൻ എന്നെ ചതിച്ചു. കഴുതപ്പുറത്ത് കയറ്റി രാജാവിനോടുകൂടെ പോകേണ്ടതിന് കോപ്പിടേണമെന്ന് അടിയൻ പറഞ്ഞു. അടിയൻ മുടന്തനല്ലോ, അവൻ യജമാനായ രാജാവിനോട് അടിയനെ കൊണ്ട് നുണയും പറഞ്ഞു. എങ്കിലും യജമാനായ രാജാവ് ദൈവദൂതന് തുല്യനാകുന്നു, തിരുമനസിലെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക. യജമാനായ രാജാവിന്റെ മുമ്പാകെ അടിയൻ പിതൃഭവനമൊക്കെയും മരണയോഗ്യനായിരുന്നു. എങ്കിലും അടിയനെ അവിടുത്തെ മേശയെങ്കിൽ ഭക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലാക്കി രാജാവിനോട്, അവനാദി പറവാൻ അടിയന് ഇനി എന്ത് അവകാശമുള്ളു? രാജഭവനോട്, നീ നിന്റെ കാര്യം ഇനി അധികം പറയുന്നത് എന്തിന്? നീയും സീബയും നിലം പകുത്തെടുത്തുകൊള്ളുവീനെന്ന് ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. മെഫീബോശെത്ത് രാജാവിനോടല്ല, അവൻ തന്നെ മുഴുവനും എടുത്തുകൊള്ളട്ടെ. യജമാനായ രാജാവ് സമാധാനത്തോടെ അരമനയിൽ എത്തിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഗിലെയാദ്യനായ ബർസില്ലായിയും യോഗ്യതീമിൽ നിന്ന് വന്നു. രാജാവിനെ യോർദാനക്കര കടത്തി. യാത്രയപ്പാൻ അവനോടുകൂടെ യോർദാൻ കടന്നു. ബർസില്ലായിയോ 80 വയസ്സുള്ള ഒരു വയോധികനായിരുന്നു. രാജാവ് മകനെ ഈമിൽ പാർത്തിരുന്ന കാലത്ത് അവൻ ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തു. അവൻ മഹാധനീയനായിരുന്നു. രാജാവ് പരസില്ലായിയോട് എന്നോടുകൂടെ പുരിയ, ഞാൻ നിന്നെ എരുസലേമിൽ എന്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കുമെന്ന് പറഞ്ഞു. ബസല്ലായി രാജാവിനോട് പറഞ്ഞു, എന്തെന്നാൽ ഞാൻ രാജാവിനോടുകൂടെ ശമിൽ വരുന്നതിന് ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? എനിക്ക് ഇന്ന് 80 വയസ്സായിരിക്കുന്നു. നല്ലതും ആകാത്തതും എനിക്ക് തിരിച്ചറിയാമോ? ഭക്ഷണപാനീയങ്ങളുടെ സാധടിയൻ അറിയാമോ? സംഗീതക്കാരുടെയും സംഗീതക്കാരത്തിയുടെയും സ്വരം എനിക്ക് ഇനി കേട്ട് രസിക്കുമോ? അടിയൻ യജമാനായ രാജാവിന് ഭാരമായി തീരുന്നതെന്തിന്? അടിയൻ രാജാവിനോടുകൂടെ യോർദാൻ കടപ്പാനേ വിചാരിച്ചുള്ളൂ. രാജാവ് ഇതിനായ എനിക്ക് ജീവിതം പ്രതിപ്രകാരം ചെയ്യുന്നതെന്തിന്? എന്റെ പട്ടണത്തിൽ നിന്റെ അപ്പന്റെയും അമ്മയുടെയും കല്ലറയുടെ അടുക്കൽ വെച്ച് മരിക്കേണ്ടതിനടിയൻ വിട കൊള്ളട്ടെ. എന്നാൽ നിന്റെ ദാസനായ സിംഹാമിത അവൻ യജമാനായ രാജാവിനോട് കൂടെ പോരട്ടെ. നിനക്ക് പ്രസാദമായത് അവൻ ചെയ്തു കൊടുത്താലും അതിന് രാജാവ് സിംഹാം എന്നോടുകൂടെ പോരട്ടെ. നിന്റെ ഇഷ്ടപ്രകാരം ഞാൻ അവന് ചെയ്തു കൊടുക്കാം. നീ എന്നോട് ആവശ്യപ്പെടുന്നതൊക്കെയും ഞാൻ നിനക്കായി ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ സകല ജനവും യോർദാൻ കടന്ന രാജാവ് യോർദാൻ കടന്ന ശേഷം ബർസില്ലായിയെ ചുംബനം ചെയ്തു അനുഗ്രഹിച്ചു. അവൻ സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. രാജാവ് ഗിൽഗാലിൽ ചെന്നു. സിംഹാമും അവനോടുകൂടെ പോയിരുന്നു. യഹൂദ ജനമൊക്കെയും ഇസ്രായേൽ ജനം പാതിയും കൂടി രാജാവിന്റെ ഇക്കര കടന്നു വന്നു. അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാരൊക്കെയും രാജാവിന്റെ അടുക്കൽ വന്ന രാജാവിനോട്, ഞങ്ങളുടെ സഹോദരന്മാരായ യഹൂദ പുരുഷന്മാർ രാജാവിനെയും അവന്റെ കുടുംബത്തെയും ദാവീദിന്റെ പുരുഷന്മാരെയും മോഷ്ടിച്ചു കൊണ്ടുവന്ന് യോർദാൻ കടത്തിയത് എന്തെന്ന് പറഞ്ഞു. അതിന് യഹൂദ പുരുഷന്മാരൊക്കെയും ഇസ്രായേൽ പുരുഷന്മാരോട്, രാജാവ് ഞങ്ങൾക്ക് അടുത്ത ചർച്ചക്കാരനാകൊണ്ട് തന്നെ അതിന് നിങ്ങൾ കോപിക്കുന്നത് എന്തിന്? ഞങ്ങൾ രാജാവിന്റെ വക വല്ലതും തിന്നുവോ? അവൻ ഞങ്ങൾക്ക് വല്ല സമ്മാനം തന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഇസ്രായേൽ പുരുഷന്മാർ യഹൂദ പുരുഷന്മാരോട്, രാജാവിങ്കിൽ ഞങ്ങൾക്ക് പത്തോഹരിയുണ്ട്, ദാവീദിങ്കൽ ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ അധികം അവകാശവുമുണ്ട്. നിങ്ങൾ ഞങ്ങളെ ധിക്കരിച്ചതെന്ത്? ഞങ്ങളുടെ രാജാവിനെ തിരികെ കൊണ്ടുവരേണ്ടതിന് ഞങ്ങളല്ലയോ ആദ്യം പറഞ്ഞത് എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ യഹൂദ പുരുഷന്മാരുടെ വാക്ക് ഇസ്രായേൽ പുരുഷന്മാരുടെ വാക്കിനേക്കാൾ അധികം കഠിനമായിരുന്നു. എന്നാൽ ബെന്യാമീനായി ബിക്രിയുടെ മകനായ ശേബ എന്ന് പേരുള്ള ഒരു നീചൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കാഹളമൂതി, ദാവീദിങ്കിൽ നമുക്ക് ഓഹരിയില്ല, ഇശായിയുടെ മകങ്കൽ അവകാശവുമില്ല, ഇസ്രായേലെ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ ഒക്കെയും ദാവീദിനെ വിട്ടു പിന്മാറി ബിക്രിയുടെ മകനായ ശേബയുടെ പക്ഷം ചേർന്നു. യഹൂദ പുരുഷന്മാരോ യോർദാൻ തുടങ്ങി എരുസലേം വരെ തങ്ങളുടെ രാജാവിനോട് ചേർന്ന് നടന്നു. ദാവീദ് എരുസലേമിൽ അരമനയിലെത്തി. അരമന സൂക്ഷിപ്പാൻ പാർപ്പിച്ചിരുന്ന 10 വെപ്പാട്ടികളെയും രാജാവ് അന്തപുരത്തിൽ ആക്കി രക്ഷിച്ചുവെങ്കിലും അവരുടെ അടുക്കൽ ചെന്നില്ല. അങ്ങനെ അവൻ ജീവപര്യന്തം കാവലിരുന്ന് വൈധവ്യം ആചരിച്ചു. അനന്തരം രാജാവ് അമാസയോട്, നീ 3 ദിവസത്തിനകം യഹൂദ പുരുഷന്മാരെ വിളിച്ചു കൂട്ടി അവരുമായി ഇവിടെ വരിക എന്ന് പറഞ്ഞു. അങ്ങനെ അമാസ യഹൂദ പുരുഷന്മാരെ വിളിച്ചു കൂട്ടുവാൻ പോയി. എന്നാൽ കൽപ്പിച്ച അവധിക്കധികം അവൻ താമസിച്ചു പോയി. എന്നാലേ ദാവീദ് അബിഷായിയോട്, അബ്സാലോം ചെയ്തതിനേക്കാളും ബിക്രിയുടെ മകനായ ശേബ ഇപ്പോൾ നമുക്ക് അധികം ദോഷം ചെയ്യും. അവൻ ഉറപ്പുള്ള വല്ല പട്ടണത്തിലും കടന്ന് നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് നീ നിന്റെ ജയമാന്റെ സേവകരെ കൂട്ടിക്കൊണ്ട് അവനെ പിന്തുടരുക എന്ന് പറഞ്ഞു. അങ്ങനെ യോബാവിന്റെ ആളുകളും ക്രൈത്യരും പ്ലേത്യരും സകല വീരന്മാരും ബിക്രിയുടെ മകനായ ശേബയെ പിന്തുടരുവാൻ എരുശലേമിൽ നിന്ന് ഉറപ്പെട്ടു. അവർ ഗിബയോനിലെ വലിയ പാറയുടെ അടുക്കിലെത്തിയപ്പോൾ അമാസ അവർക്കെതിരെ വന്നു. എന്നാൽ യോബാബ് ധരിച്ചിരുന്ന പടയങ്കിമേൽ ഒരു കട്ടിയുടെ ഉറയോടുകൂടി ഒരു വാൾ അരക്കി കെട്ടിയിരുന്നു. അവൻ നടക്കുമ്പോൾ അത് വീണുപോയി. യോബാബ് അമാസയോട്, സഹോദര സുഖം തന്നെയോ എന്ന് പറഞ്ഞ് അമാസയെ ചുംബനം ചെയ്യുവാൻ വലത്തേ കൊണ്ട് അവന്റെ താടിക്ക് പിടിച്ചു. എന്നാൽ യോബാബിന്റെ കയ്യിൽ വാൾ ഇരിക്കുന്നത് അമാസ സൂക്ഷിച്ചില്ല. യോബാബ് അവനെ അതുകൊണ്ട് വയറ്റത്ത് കുത്തി കുടൽ ചോർത്തിക്കളഞ്ഞു. രണ്ടാമത് കുത്തേണ്ടി വന്നില്ല. അവൻ മരിച്ചുപോയി. യോബാബും അവന്റെ സഹോദരനായ അബിഷായിയും ബിക്രിയുടെ മകനായ ശേബയെ പിന്തുടർന്നു. യോബാബിന്റെ ബാല്യക്കാരിൽ ഒരുത്തൻ അതിനരികെ നിന്നുകൊണ്ട് യോബാബിനോട് ഇഷ്ടമുള്ളവനും ദാവീദിന്റെ പക്ഷക്കാരനും യോബാബിന്റെ പിന്നാലെ ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അമാസ വഴിനടിവിൽ രക്തത്തിൽ മുഴുകി കിടക്കുന്നത് കണ്ട് ജനമൊക്കെയും നിൽക്കുന്നു എന്ന് കണ്ടിട്ട് അവൻ അമാസയെ വഴിയിൽ നിന്ന് വയലിലേക്ക് മാറ്റി. അവിടെ എത്തുന്നവനെല്ലാം നിൽക്കുന്നു എന്ന് കണക്കൊണ്ട് അവൻ ഒരു വസ്ത്രമെടുത്ത് അവന്റെ മേലിട്ടു. അവനെ പെരുവഴിയിൽ നിന്ന് മാറ്റിയ ശേഷം എല്ലാവരും ബിക്രിയുടെ മകനായ ഷേബയെ പിന്തുടരുവാൻ യോവാബിന്റെ പിന്നാലെ പോയി. എന്നാൽ ഷേബ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിലും കൂടിക്കടന്ന് അബേലിലും ബേത്ത്മാഖയിലും എബ്ലാബേരിയരുടെ അടുക്കലും ചെന്നു. അവരും ഒന്നിച്ചുകൂടി അവന്റെ പിന്നാലെ ചെന്ന് മറ്റുള്ളവർ വന്ന് ബേത്ത്മാഖയോട് ചേർന്ന് അബേൽ അവനെ നിരോധിച്ച് പട്ടണത്തിന് നേരെ വാടകോരി. അതിനെ കിടങ്ങിന്റെ വക്കത്തായിരുന്നു. യോവാബിനോടുകൂടെയുള്ള സകല പടജനവും അതിൽ തള്ളിയിടുവാൻ തക്കവണ്ണം ഇടിച്ചു തുടങ്ങി. അപ്പോൾ ജ്ഞാനമുള്ള ഒരു സ്ത്രീ കേൾപ്പീൻ, ഞാൻ യോവാബിനോട് സംസാരിക്കേണ്ടതിന് ഇവിടെ അടുത്തു വരുവാൻ അവനോട് പറവീൻ എന്ന് പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. അവൻ അടുത്തിരുന്നപ്പോൾ, നീ യോവാബോ എന്ന് ആ സ്ത്രീ ചോദിച്ചു. അതെ എന്ന് അവൻ പറഞ്ഞു. അവൾ അവനോട്, അടി എന്റെ വാക്ക് കേൾക്കണമേ എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കാമെന്ന് അവൻ പറഞ്ഞു. എന്നാറേ അവൾ, ആ പേരിനെ ചോദിക്കണം എന്ന് പണ്ടൊക്കെയും പറയുകയും അങ്ങനെ കാര്യം തീർക്കുകയും ചെയ്ത പതിവായിരുന്നു. ഞാൻ ഇസ്രായേലിൽ സമാധാനവും വിശ്വസ്തയും ഉള്ളവരിൽ ഒരു വ്യക്തിയാകുന്നു. നീ ഇസ്രായേലിൽ ഒരു പട്ടണത്തെയും ഒരു മാതാവിനെയും നശിപ്പിക്കാൻ നോക്കുന്നു. നീ യഹോവയുടെ അവകാശം മുടിച്ചു കളയുന്ന എന്ത് എന്ന് പറഞ്ഞു. അതിന് യോവാബ്, മുടിച്ചു കളയുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ എനിക്കൊരിക്കലും സംഗതിയാകരുതേ. കാര്യം അങ്ങനെയല്ല. ബിക്രിയുടെ മകനായ ഷേബ എന്നൊരു എഫ്രയീം മലനാട്ടുകാരൻ ദാവീദ് രാജാവിനോട് മത്സരിച്ചിരിക്കുന്നു. അവനെ ഏൽപ്പിച്ചു തന്നാൽ മാത്രം മതി, ഞാൻ പട്ടണത്തെ വിട്ടുപോകും എന്ന് പറഞ്ഞു. സ്ത്രീ യോവാബിനോട്, അവന്റെ തല മതിലിൽ മുകളിൽ നിന്ന് നിന്റെ അടുക്കൽ ഇട്ടുതരും എന്ന് പറഞ്ഞു. അങ്ങനെ സ്ത്രീ ചെന്ന് തന്റെ ജ്ഞാനത്ത് സകല ജനത്തെയും സമ്മതിപ്പിച്ചു. അവർ ബിക്രിയുടെ മകനായ ഷേബയുടെ തല വെട്ടി യോവാബിന്റെ അടുക്കൽ ഇട്ടുകൊടുത്തു. അപ്പോൾ അവൻ കാഹളം ഊതി. എല്ലാവരും പട്ടണം വിട്ട് വീടുകളിലേക്ക് പോയി. യോവാബ് യെരുശലേമിൽ രാജാവിന്റെ അടുക്കൽ മടങ്ങിപ്പോയി. യോവാബ് ഇസ്രായേൽ സൈന്യത്തിനൊക്കെയും അധിപതിയായിരുന്നു. യഹോവയുടെ മകനായ ബെനയാവ് ക്രീത്യരുടെയും പ്ലേത്യരുടെയും നായകനായിരുന്നു. അദോരാം ഊഴിയ വേലക്കാർക്ക് മേൽവിചാരകൻ അഹീരൂദിന്റെ മകനായ യഹോഷാഫത്ത് മന്ത്രി, ഷേബ രായസക്കാരൻ, സാദോക്കും അബ്യാഥാരും പുരോഹിതന്മാർ, യായിരനായ ഈരയും ദാവീദിന്റെ പുരോഹിതനായിരുന്നു. ദാവീദിന്റെ കാലത്ത് 3 സംവത്സരം തുടരെ ക്ഷാമമുണ്ടായി. ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ, ശൗൽ ഗിബ്യോന്യരെ കൊല്ലുക കൊണ്ട് അവൻ അത് നിമിത്തവും രക്തപാതകമുള്ള അവന്റെ ഗൃഹ നിമിത്തവും എന്ന് യഹോവ അരുളി ചെയ്തു. രാജാവ് ഗിബ്യോന്യരെ വിളിച്ച് അവരോട്, ഗിബ്യോന്യർ ഇസ്രായേലിയരല്ല, അമോര്യൽ ശേഷിച്ചിരുന്നവരത്ര. അവരോട്, ഇസ്രായേൽ മക്കൾ സത്യം ചെയ്തിരുന്നു എങ്കിലും ശൗൽ ഇസ്രായേലിയർക്കും യഹൂദർക്കും വേണ്ടി തനിച്ചുണ്ടാക്കിയിരുന്ന എരിവിൽ അവരെ സംഹരിച്ചു കളയാൻ ശ്രമിച്ചു. ദാവീദ് ഗിബ്യോന്യരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ യഹോവയുടെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ എന്ത് പ്രതിശാന്തി ചെയ്യണമെന്ന് ചോദിച്ചു. ഗിബ്യോന്യർ അവനോട്, ശൗലിനോടും അവന്റെ ഗൃഹത്തോടും ഞങ്ങൾക്കുള്ള കാര്യം പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല, ഇസ്രായേലിൽ ഒരുത്തിനെ കൊല്ലുന്നതും ഞങ്ങൾക്കുള്ളതല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തു തരാം എന്ന് അവൻ പറഞ്ഞു. അവർ രാജാവിനോട്, ഞങ്ങളെ നശിപ്പിക്കുകയും ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾ ശേഷിക്കാതെ മുടിഞ്ഞു പോകത്തക്കവണ്ണം വയം ചിന്തിക്കുകയും ചെയ്തവന്റെ മക്കളിൽ 7 പേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം. ഞങ്ങൾ അവരെ യഹോവയുടെ വൃതനായ ശൗലിന്റെ ഗിബെയനിൽ യഹോവയ്ക്ക് തൂക്കിക്കളയും എന്ന് പറഞ്ഞു. ഞാൻ അവരെ തരാമെന്ന് രാജാവ് പറഞ്ഞു. എന്നാൽ ദാവീദും ശൗലിന്റെ മകനായ യോനാഥാനും തമ്മിൽ യഹോവയുടെ നാമത്തിൽ ചെയ്ത സത്യം നിമിത്തം രാജാവ് ശൗലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫിബോശെത്തിനെ ഒഴിച്ച് അയ്യാവിന്റെ മകൾ റിസ്പ ശൗലിന് പ്രസവിച്ച 2 പുത്രന്മാരായ അർമോനിയെയും മെഫിബോശെത്തിനെയും ശൗലിന്റെ മകളായ മിഖൽ, മെഹോത്ലാക്കർ ബർസില്ലായിയുടെ മകനായ അദ്രിയേലിന് പ്രസവിച്ച 5 പുത്രന്മാരെയും രാജാവ് പിടിച്ച് ഗിബ്യോന്യരുടെ അടുക്കൽ ഏൽപ്പിച്ചു. അവർ അവരെ മലയിൽ യഹോവയുടെ മുമ്പാകെ തൂക്കിക്കളഞ്ഞു. അങ്ങനെ അവർ 7 പേരും ഒരുമിച്ച് മരിച്ചു. കൊയ്ത്തുകാലത്തിന്റെ ആദ്യ ദിവസങ്ങളായ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിലായിരുന്നു അവരെ കൊന്നത്. അയ്യാവിന്റെ മകളായ റിസ്ഫ ചാക്കുശീല എടുത്ത് പാറമേൽ വിരിച്ച് കൊയ്ത്തുകാലത്തിന്റെ ആരംഭം മുതൽ ആകാശത്തു നിന്നോ അവരുടെ മേൽ മഴ പെയ്തു വരുന്നവരെ പകൽ ആകാശത്തിലെ പക്ഷികളോ രാത്രി കാട്ടുമൃഗങ്ങളോ അവരെ തൊടുവാൻ സമ്മതിക്കാതിരുന്നു. ശൗലിന്റെ വെപ്പാട്ടിയായി അയ്യാവിന്റെ മകളായ റിസ്പ ചെയ്ത ദാവീദ് കേട്ട് ദാവീദ് ചെന്ന് ഫിലിസ്ത്യർ ഗിൽബോവയിൽ വെച്ച് ശൗലിനെ കൊന്ന നാളിൽ ബെശാൻ നഗരവീതിയിൽ ഫിലിസ്ത്യർ തൂക്കിക്കളയുകയും ഫിലിസ്ത്യയിലെ യാബേശ് പൗരന്മാർ അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്ന ശൗലിന്റെയും അവന്റെ മകൻ യോനാഥാനിന്റെ അസ്ഥികളെ അവരുടെ അടുക്കൽ നിന്നെടുത്തു. അങ്ങനെ അവർ ശൗലിന്റെയും അവന്റെ മകൻ യോനാഥാന്റെയും അസ്ഥികളെ അവിടെ നിന്ന് വരുത്തി തൂക്കിക്കൊന്നവരുടെ അസ്ഥികളെയും അവർ പെറുകിയെടുത്തു. ശൗലിന്റെയും അവന്റെ മകൻ യോനാഥാന്റെയും അസ്ഥികളെ അവർ ബെന്യാമീൻ ദേശത്ത് ശേലയിൽ അവന്റെ അപ്പനായ കീശിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. ദാവീദ് കൽപ്പിച്ചു നോക്കുകയും അവർ ചെയ്തു. അതിനുശേഷം ദൈവം ദേശത്തിന്റെ പ്രാർത്ഥനയെ കേട്ടരുളി. ഫിലിസ്ത്യർക്ക് ഇസ്രായേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് തന്റെ ഭൃത്യന്മാരുമായി ചെന്ന് ഫിലിസ്ത്യരോട് പടയേറ്റു. ദാവീദ് തളർന്നുപോയി. അപ്പോൾ 300 ശെക്കൽ തൂക്കമുള്ള താമ്രശൂലം ധരിച്ചവനും പുതിയ വാൾ അരക്കി കെട്ടിയവനുമായി രാഫമക്കളിൽ സിബ്സി ബെനോൻ എന്ന പേര് അവൻ ദാവീദിനെ കൊല്ലുവാൻ ഭാവിച്ചിരുന്നാൽ സെരൂയിയുടെ മകനായ അബിശായി അവന് തുണയായി വന്ന് ഫിലിസ്ത്യനെ വെട്ടിക്കൊന്നു. അപ്പോൾ ദാവീദിന്റെ പുരുഷന്മാർ അവനോട്, നീ ഇസ്രായേലിന്റെ ദീപം കെടുത്താതിരിക്കേണ്ടതിന് മേലാൽ ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പുറപ്പെടരുത് എന്ന് സത്യം ചെയ്തു പറഞ്ഞു. അതിനുശേഷം ഗോവിൽ വെച്ച് വീണ്ടും ഫിലിസ്ത്യരോട് യുദ്ധമുണ്ടായപ്പോൾ കുശാസ്യനായ സിബേഖായി മല്ലന്മാരുടെ മക്കളായ ഒരുത്തനായ സഫിനെ വെട്ടിക്കൊന്നു. ഗോവിൽ വെച്ച് പിന്നെയും ഫിലിസ്ത്യരോട് യുദ്ധമുണ്ടായി. അവിടെ വെച്ച് ബെത്ലഹേമ്യനായ യാരെ ഒരാഗിമിന്റെ മകൻ എൽഹാനാൻ ഇഷ്യനായ ബലാത്യനെ വെട്ടിക്കൊന്നു. അവന്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരുടെ മടപ്പുതടി പോലെ ആയിരുന്നു. പിന്നെയും ജത്തിൽ വെച്ച് യുദ്ധമുണ്ടായി. അവർ ഒരു ദീർഘകായകൻ ഉണ്ടായിരുന്നു. അവൻ ഓരോ കൈക്ക് 6-6 വിരലും ഓരോ കാലിന് 6-6 വിരലും ആകെ 24 വിരലുണ്ടായിരുന്നു. ഇവനും രാഫയ്ക്ക് ജനിച്ചവനായിരുന്നു. അവൻ ഇസ്രായേലിനെ ധിക്കരിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനായ ശിമയുടെ മകൻ യോനാഥാൻ അവനെ കൊന്നുകളഞ്ഞു. ഈ 4 പേരും ഗത്തിൽ രാഫയ്ക്ക് ജനിച്ചവരായിരുന്നു. അവർ ദാവീദിന്റെ അവന്റെ ഭൃത്യന്മാരുടെയും കയ്യിൽ പെട്ടുപോയി. ദൈവമേ സ്വനയ്ക്ക് യോഗ്യമാകുന്നു പറയുമോ?
പരിശുദ്ധിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവനമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാര ത്രിയേക ദൈവത്തിന്റെ ഒരുതരനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും കൃത്യമായ ക്രിസ്മസിന്റെ ആശംസകൾ ഈ സമയതാമസമേ അറിയിക്കുന്നു. അനുഗ്രഹിതമായ പ്രഭാതം ദൈവസന്നിധിയിലായിരിക്കാൻ നമ്മളെ അനുഗ്രഹിച്ച ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത് സമസ്ത മാനവജാതി ശുദ്ധീകരിക്കുവാൻ സ്വന്തം മകന്റെ ജീവിതം പോലും വെടിഞ്ഞുകൊണ്ട് ലോകത്തെ സ്നേഹിച്ച പിതാവ് ദൈവത്തെ സമർപ്പണ ബോധത്തോടുകൂടി ആത്മാർത്ഥമായി ലഭിച്ചിരിക്കുന്ന വിഷയങ്ങളൊക്കെയും വാഴ്ത്തി പാടുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം മുഴുവനും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ സമയങ്ങളും ഉപകരിക്കപ്പെടുവാനും ആ ഒരു ആത്മാർത്ഥത ആത്മാർത്ഥതയോടുകൂടിയുള്ള സമർപ്പണം ദൈവം സ്വീകരിക്കുവാനും ഇടയാകണമേ എന്ന് ആമുഖമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ഇതിനടിസ്ഥാനം ഇടുകയും ചെയ്ത എല്ലാ പിതാക്കന്മാരെയും വളരെ ശ്രദ്ധയോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വൈദികരായിരിക്കുന്ന വന്നി മാമനസൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് അരമനയിൽ ഇതിൽ നേതൃത്വം നൽകുന്ന വന്നിയ ബിജുയച്ചൻ, എല്ലാ ആരാധനയ വൈദിക ശ്രേഷ്ഠയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. തിരക്കട്ട ദിനങ്ങളിലാണെങ്കിലും പള്ളി അങ്കണത്തിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഈ പ്രാർത്ഥന ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ പ്രാർത്ഥനാപൂർവ്വം സ്മരിക്കുകയും നമ്മുടെ കൂട്ടായ്മ ധന്യമായി തീരത്തക്കവണ്ണം സ്വർഗത്തിൽ നമ്മുടെ കൂട്ടായ്മ സന്തോഷിക്കുവാൻ ദൈവം ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 120-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 120-ാമത്തെ ഗീതം, ഏറ്റവും സുപരിചിതമായ എല്ലാം അങ്ങേ മഹത്വത്തിനായി ആരംഭിക്കുന്ന വളരെ സുപരിചിതമായ ഗീതം ദൈവമാ സമർപ്പിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ ഞങ്ങളുടെ പാട്ടുകളും ഞങ്ങളുടെ ഗീതങ്ങളും ഞങ്ങളുടെ സ്തോത്രങ്ങളും ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ ആരോഗ്യവും സമർപ്പണവും എല്ലാം അങ്ങയുടെ മഹത്വത്തിനെ ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം അവിടെ നിന്ന് ഞങ്ങളെ നിയന്ത്രിക്കണമേ. അങ്ങയുള്ള ബന്ധത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കുന്ന ലോക സന്തോഷങ്ങളെ അല്ലെ ലോക വരുത്തുന്ന തിന്മകളെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്നൊക്കെ ഞങ്ങളെ ശ്രദ്ധയെ മാറ്റി അങ്ങയിലേക്ക് മാത്രം ഞങ്ങളുടെ വിചാരങ്ങളെയും ബോധങ്ങളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ മഹത്വപ്പെടുത്തുവാനും അതിൽ കൂടി ലഭിക്കുന്ന ഒരിക്കലും പറ്റിപ്പോകാത്ത നിറ സന്തോഷം ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ തക്കോണം. വെടിയാകളെ ഞങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഈ ഗീതം ദൈവമാകെ സമർപ്പിക്കാം. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കും.
അങ്ങേ മഹത്വത്തിന
തന്റെ സ്ത്രീകളാൽ അവ അശ്വഭൂമി നിറഞ്ഞിരിക്കുന്ന അവലോകനായ ദേവൻ തമ്പുരാൻ ദൈവമായ
കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവന് വരാതിരിക്കുന്നവന് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഓരോ ശ്രീ
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചിറങ്ങിയപ്പെട്ടവനെ ഓടകരണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പിടിച്ചിറങ്ങിയപ്പെട്ടവനെ ഓടകരണം ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി,
ഭാവി നിനക്ക് സ്തുതി, രാജാവേ നിനക്ക് സ്തുതി. ഭാഗ്യമോ
ദുർഗസ്ന ഞങ്ങളുടെ പിതാവേ,
നിരുതാം പരിശുദ്ധപ്പെടണമേ, നിരുരാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങളുടെ ആവശ്യമുള്ള സുന്ദരണമേ, ഞങ്ങളുടെ കടക്കാർ ഞങ്ങൾ ചിന്തിച്ചതുപോലെ ഞങ്ങളുടെ ഭാവങ്ങൾ ഞങ്ങളോട് ചിന്തിക്കണമേ. ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ
കൃപറിഞ്ഞറിയമേ നിനക്ക് സമാധാനം.
സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുള്ള മണ്ണത്തമേതിലും അനുഗ്രഹങ്ങളും കരുണയും രണ്ടു ലോകങ്ങളിലും ചൊരിയപ്പെടുമാറാകണമേ. ആമീൻ.
മഹത്വത്തിന്റെ പ്രത്യാശയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നിന്റെ നാമത്തിൽ കൂടി വന്നിരിക്കുന്ന ഞങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. രണ്ടോ മൂന്നോ പേരന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, നിന്റെ ദിവ്യസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. തിരുവചനം മൂലം സത്യറിവ് ലഭിക്കുവാനും തിരുവൃക്ഷത്തിന് യോഗ്യമായ പ്രകാരം ഭയഭക്തിയുള്ളവരായിരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധാസ്ലിയന്മാർക്ക് പരിശുദ്ധറുഹായ അയച്ചവരെ ജ്ഞാനമുള്ളവരാക്കി തീർത്ത പ്രകാരം നിന്റെ പരിശുദ്ധറുഹായ ഞങ്ങളുടെ മേലയച്ച് ഞങ്ങളുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കണമേ. നിന്റെ രക്ഷന്റെ സുശേഷം തലജാതികളോടും പ്രാഗൽഭ്യത്തോടും പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മ ശക്തി തരണമേൻ. നിന്റെ തിരുവചന പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെ നിയന്ത്രിക്കണമേ. സത്യമായ അനുതാപവും വിശുദ്ധ ജീവിതത്തിലുള്ള വാഞ്ചയും ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. നിന്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശമാകുന്നു. നിന്റെ കൃപയിൻ കീഴിൽ ജീവിക്കുന്ന ഞങ്ങളെ, ഞങ്ങളുടെ ഉപദേഷ്ടാക്കന്മാരെയും സുവിശേഷന്മാരെയും പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും നീ അനുഗ്രഹിക്കണമേ. സഭയിലെ ആത്മീയ സംഘടനകളെയും അതിലെ പ്രവർത്തനങ്ങളെയും പരിപാലിക്കണമേ. ഇവിടെ കൂടിയിരിക്കുന്നതിന്റെ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. എല്ലാവിധത്തിലും ഞങ്ങളോട് ഞങ്ങളുടെ കൂടി വരവ് അനുഗ്രഹത്തിനും നിന്റെ തിരുനാമോദത്തിനുമായി തീരണമേ. ഞങ്ങളെയും വിശ്വാസികളായ ഞങ്ങളുടെ പരേതിരിയും ഭാവമോചനത്തിനും സ്വർഗരാജ്യത്തിന് യോഗ്യരാക്കി വെക്കുകയും ചെയ്യണമേ. ആയതിനൊക്കെ പിതാവിനും പരിസഹായകം സ്തുതി സ്തോത്രം ഇപ്പോഴും എപ്പോഴും നേക്ക് കരയേറ്റുവാനായിട്ട് തന്നെ.
ആമേൻ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. എല്ലാം കേൾക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആമുഖമായി നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാളിന്റെ ഏറ്റവും സന്തോഷകരമായ ആ അനുഗ്രഹം ഈ സമയത്ത് പങ്കുവെക്കുന്നു. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം ഒരു ജീവിതത്തിൽ ഒരിക്കൽ കൂടി നമ്മുടെ ആയുസ്സിൽ ദൈവം നമുക്കിട്ട ആയുസ് ഈ ലാഭത്തിൽ ഒരു പ്രാവശ്യം കൂടെ സന്തോഷത്തോടുകൂടി ആ തമ്പുരാന്റെ വരവിനെ അല്ലെങ്കിൽ തമ്പുരാന്റെ ആ ജനനത്തെ ഏറ്റവും സന്തോഷത്തോടുകൂടി വരവേൽക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ആരാധനയിൽ കൂടി കർത്താവിന്റെ തിരുശരീരം ഭക്ഷിക്കുന്നതിൽ കൂടി ആ തമ്പുരാനോട് ഒന്നാകുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കുന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ ഈ പ്രഭാതത്തിൽ നന്ദിയോടെ സ്തുതിക്കാം. എനിക്കറിയാം ഈ ദിവസം എല്ലാവരും വളരെ തിരക്കുള്ള ദിവസങ്ങളാണ്. സാധാരണ ഇവിടെ പള്ളിയങ്കണത്തിലാണെങ്കിലും 10-15 പേര് കൂടുന്നതാണ്, ഇന്ന് 4-5 പേരൊക്കെ ഉള്ളു. ഞാൻ പല അച്ഛന്മാരോട് പ്രസംഗിക്കാനൊക്കെ ആവശ്യപ്പെട്ടെങ്കിലും എല്ലാവരും ഇങ്ങനെ ബിസിയാണ് എല്ലാവരും, അതുകൊണ്ട് ആരെ കിട്ടിയില്ല. അപ്പം ഈ ദിവസങ്ങളൊക്കെ എല്ലാവരും തിരക്കുള്ള കാര്യമാണ്, എനിക്ക് എവിടെയൊക്കെ പോകാനും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും ഈ തിരക്കട്ട ദിവസങ്ങളാണെങ്കിലും കുറച്ചു പേരെങ്കിലും, ഇപ്പൊ എന്നെ എത്ര പേര് കേൾക്കുന്നുണ്ടെന്ന് പോലും എനിക്കറിയില്ല. എനിക്കത് സാധാരണ ഉള്ളതിലും കുറച്ച് പേര് മാത്രമേ കാണത്തുള്ളൂ. എങ്കിലും ഞാനിങ്ങനെ ഒരു കണക്കിന് അധികം പേരുടെ മുഖം കാണാത്തത് ഒരു സന്തോഷമാണ്. കാരണം എനിക്ക് ഇതിനെ പ്രതീക്ഷിക്കാമല്ലോ 10,000 പേര് അത് കേൾക്കുന്നുണ്ടെന്നുള്ളത്. ആ പ്രതീക്ഷകളാണ് നമുക്ക് നടത്താനുള്ള ഊർജ്ജം നൽകുന്നത്. എങ്കിലും കുറെ പേരൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തു തന്നെയാണെങ്കിലും ഈ ഒരു ഈ ക്രിസ്മസിന്റെ പിറ്റേന്നുള്ള ദിവസവും നമുക്ക് ഈ പ്രഭാവത്തിൽ ഒരുമിച്ച് കൂടുവാൻ തക്കവണ്ണം ദൈവം നമുക്കിടയാക്കി തീർന്നതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് പ്രത്യേകമായിട്ടുള്ള ഈ ആഴ്ചയിൽ ഓർക്കാനുള്ളത് ഇന്ന് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. നമ്മൾ December 26 നമ്മുടെ സഭയിൽ ഒരു പ്രാധാന്യമുള്ള ദിവസമായിട്ട് നമ്മൾ കാണുന്നത്, അധികാരി ശ്രദ്ധിക്കപ്പെടാറില്ലെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രാർത്ഥനയിൽ പറയുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം ഓർക്കുന്നത്. അല്ലാതെ ആരും അങ്ങനെ മിക്കവാറും അധികം പേരൊന്നും ഓർക്കാറില്ല. അറിയാമോ ഏത് ദിവസം ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത്? ദൈവമാതാവിന്റെ പോയിട്ടുള്ള നാളായിരുന്നു. അധികസഭയ്ക്ക് വളരെ പ്രാധാന്യത്തോടെ കണ്ടൊരു ദിവസമായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാതാവ് ഗർഭിണിയാണെന്നൊക്കെ ഉള്ള കാര്യമൊക്കെ ലോകമൊക്കെ അറിഞ്ഞ ചുറ്റുപാടുള്ള ആളുകൾ അറിഞ്ഞെങ്കിൽ തന്നെയും പരിശുദ്ധാത്മാവിന് ആണെന്നുള്ള കാര്യങ്ങളെ പറ്റി അത്ര വലിയ നിശ്ചയമൊന്നും ജനങ്ങൾക്കില്ലായിരുന്നു. കാരണം പറഞ്ഞൊരു കാര്യമില്ലല്ലോ, നമ്മളിപ്പോ ഒരു സ്ത്രീ ഇങ്ങനെ പ്രഗ്നന്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് പരിശുദ്ധാത്മാവിന് ആളാണ് നമ്മളോട് ഒന്ന് പറയുമ്പോൾ നമ്മൾ ഏത് രീതിയിൽ അതിനെ പ്രതികരിക്കുന്നത് നമുക്ക് തന്നെ അറിയാം. ഒട്ടും മോശമില്ലാത്ത ആളുകളായിരുന്നു അന്നുള്ളവരും, അവരും ഇതിനേക്കാൾ ചൂടെ തീവ്രമായിരുന്നു. പിന്നെ ഒരു 50 കരുതുന്നവരുണ്ട് ഇതൊക്കെ, പക്ഷെ പെട്ടതല്ല, ചൂട് രൂക്ഷമായിരുന്നു ആ കാലഘട്ടത്തില്. പക്ഷെ ജനം മാതാവിൽ ഉണ്ടായ കുഞ്ഞ് പരിശുദ്ധാത്മാവിലാണെന്നും ഒക്കെ അംഗീകരിക്കാനായിട്ട് തുടങ്ങിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ മാതാവ് പ്രസവിച്ചു കഴിഞ്ഞ് അവിടെ ഉണ്ടായ ചില സംഭവവികാസങ്ങളാണ്. ആട്ടിടയന്മാര് കണ്ട മാതാക്കയുടെ ദർശനവും 3 വിജ്ഞാനികളെ നക്ഷത്രം നടത്തിയതും അവരിൽ കൂടിയുണ്ട്. അപ്പോഴത്തേക്ക് പ്രസിദ്ധമായി. കാരണം ഉണ്ടായ കുഞ്ഞെന്ന് പറയുന്നത് ഒരു സാധാരണ കുഞ്ഞല്ല, ഇതൊരു ദിവ്യശിശുവാണെന്നുള്ളൊരു തിരിച്ചറിവ് സമൂഹത്തിലൊക്കെ പടർന്നു കഴിഞ്ഞു. ആ പടർച്ചയുടെ ഒരു പ്രതിഫലമായിട്ടാണ് മാതാവിന് പുകഴ്ച ഉണ്ടാകുന്നത്. അതുവരെ മാതാവിന് വലിയ പുകഴ്ചയൊന്നുമില്ലായിരുന്നു. മാതാവിനെ ഒരുപക്ഷെ ചിലപ്പോൾ കേട്ടവരൊക്കെ മോശമായിട്ട് കരുതിയിട്ടുള്ളായിരിക്കും, ഇതെവിടുന്ന് ഇവിടെ കൊണ്ട പണിപറ്റിച്ചൊക്കെ ചിന്തിച്ചവരും കാണും. പക്ഷേ ഈ ഒരു കുഞ്ഞ് ഉത്പാദമായപ്പോഴത്തേക്ക് ഇതൊരു സാധാരണ കുഞ്ഞല്ല, ഇതൊരു അസാധാരണമായ കുഞ്ഞാണെന്ന് ലോകം തിരിച്ചറിഞ്ഞപ്പോഴത്തേക്ക് മാതാവിന് എന്തുണ്ടായി? പുകഴ്ചയുണ്ടായി. ഒരുപക്ഷെ അങ്ങനെ ഒരു സാങ്കത്യമായിരിക്കാം ആ ഒരു ചിന്തയിലേക്ക് ഉണ്ടാകും. അവിടെ മുതലാണ് മാതാവ് കന്യകയാണ്, വിശുദ്ധയാണ്, മാതാവ് ദൈവമാതാവിന്റെ അമ്മയാണെന്നുള്ള ഒരു പ്രസിദ്ധിയുടെ ആരംഭം ഈ പുകഴ്ച പെരുന്നാൾ അനുബന്ധിച്ചാണെന്നുള്ള ഒരു തിരിച്ചറിവ് സഭാപിതാക്കന്മാർക്കുള്ളത് കൊണ്ടാണ് ക്രിസ്തു ജനിച്ചതിന്റെ പിറ്റേന്ന് മുതലുള്ള ദിവസങ്ങളെ മാതാവിന്റെ പുകഴ്ച പെരുന്നാളായിട്ട് കൊണ്ടാടുകയും മറ്റ് പല പ്രാധാന്യത്തോടെ തന്നെ കാണുകയും ചെയ്തത്. ഇനി മറ്റെന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കാം, പക്ഷെ എന്റെ ഒരു മനസ്സിലുള്ള ഒരു തിരിച്ചറിവിൽ ഞാനിത് മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ അറിവുള്ള വൈദികരൊക്കെ കേൾക്കുന്നുണ്ടാകാം. എന്തുതന്നെയാണെങ്കിലും മാതാവിന്റെ ഒരു വിശുദ്ധിയുടെ പ്രാധാന്യം സഭ മുഴുവൻ ലോകം മുഴുവൻ തിരിച്ചറിയുകയാണ് ഈ മാതാവിന്റെ കർത്താവിന്റെ ജനനത്തോടുകൂടി. അങ്ങനെ പല പ്രാധാന്യവും ഇന്നത്തെ ദിവസത്തിന് ഉണ്ട്. അതുപോലെ തന്നെ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമുക്ക് അറിയാമായിരിക്കില്ല. നാളെയും വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. ചരിത്രം കണ്ട ഏറ്റവും ഹീനമായ കൊലപാതകത്തിന്റെ ദുഃഖ സ്മരണയെ ഓർക്കുന്ന ഒരു ദിവസമാണ് നാളെ. എന്താണത്? ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷം ക്രിസ്തുവിന് വേണ്ടി ആദ്യം സഹോദരന്മാരായ ഏതാനും ശിശുക്കളുടെ ഓർമ്മയെ കൂടാ. ആ ശിശുക്കളെ ശിശു സഹോദരന്മാരായിട്ടാണ് സഭ കൊണ്ടാടുന്നത്, വിശുദ്ധരായിട്ടാണ് കൊണ്ടാടുന്നത്. കാരണം എനിക്ക് തോന്നുന്നു മറ്റുള്ള സഹോദരന്മാരെക്കാളിലും ഏറ്റവും പ്രാധാന്യം ഈ ശിശു സഹോദരന്മാർക്കാണ്. അവരറിയാതെ കൊല്ലപ്പെട്ടതാണെങ്കിൽ പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും കളങ്കത്തിന്റെയോ മാലിന്യതയുടെയോ ഒരു തരി പോലും ഏശാത്ത വിശുദ്ധരായിരുന്നു അവർ. ഒരുപക്ഷെ മറ്റ് സഹോദരന്മാരൊക്കെ ക്രിസ്തുവിന് വേണ്ടി മരിച്ചവരാണെങ്കിലും ലോകത്തിൻ്റെതായ കുറവുകളൊക്കെ വന്നതിന് ശേഷമായിരിക്കാം അവര് വിശുദ്ധരിലേക്ക് പ്രവേശിച്ചത്. പക്ഷേ യേശുവിനെ പോലെ ജനിച്ച സമയം പോലെ വിശുദ്ധരായി ജനിച്ച് മരിക്കുന്നതും വിശുദ്ധരായിട്ട് മരിച്ചത് ഒരുപക്ഷെ ഈ ശിശു സഹോദരന്മാര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ശിശു സഹോദരന്മാരുടെ താമസത്തിന്റെ പള്ളികളൊക്കെ നമുക്ക് ഒരുപാടുണ്ട് കേട്ടോ. നമ്മുടെ മെഴുവേലിൽ ഒരു ഹോളി ഇന്നസെന്റ് ചർച്ച് ഉണ്ട്, പല സ്ഥലങ്ങളിലും എന്തോ കാതലിക്സിലൊക്കെ ഒത്തിരി ചർച്ച ഉണ്ട്. വളരെ പ്രസിദ്ധമായൊരു പള്ളിയാണ്, അനുഗ്രഹിക്കപ്പെട്ടൊരു ദേവാലയം എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പം ശിശു സഹോദരന്മാരെ നമ്മുടെ മധ്യസ്ഥരായിട്ട് നമ്മൾ കാണുക നല്ലതാണ്. നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ, അവരുടെ പ്രാർത്ഥന ഈ വിശ്വാസികൾക്ക്, ഒരുപക്ഷെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട കുറെ മനോഹരമായ സുഖത്വം ലോകത്തിന് കൊടുക്കുന്ന പൂക്കളാണ് ഈ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ക്രിസ്തുവിന്റെ ജനനത്തിനോട് ശേഷം ഈ ജനങ്ങൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ള ഒരു കാര്യം ഓർപ്പിക്കാനായിട്ട് ഞാൻ ഈ കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോഴ് തുറന്നുള്ള സുവിശേഷ ഗീതങ്ങളിലെ 123 ഗീതം പാടാം. അത് കഴിഞ്ഞും എന്റെ ശബ്ദം തന്നെ കേൾക്കേണ്ടി വരുന്നതെന്ന് ഒരു ദുരവസ്ഥയോട് ഇവരുണ്ടെന്നുള്ള ദുഃഖ പ്രയാസം പങ്കുവെച്ചതുകൊണ്ട് ഞാൻ തന്നെ പ്രസംഗിക്കുന്നതെന്ന് ഉദ്ദേശിച്ചത്. നമുക്ക് 121 ഗീതം, 122 ഗീതം പാടിപ്പോഴ്ത്തിടാം ദേവദേവനെ. നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തിന്റെ സന്തോഷകരമായ നിമിഷം നമ്മൾ നിലനിൽക്കുന്നത് കൊണ്ട് ആ ഗീതം ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. പാടി പുകഴ്ത്തിടാം ദേവദേവനെ,
പാടി പുകഴ്ത്തിടാം ദേവദേവനെ, പുതിയ ദാന്തവകളോടേ സ്നേഹം നിത്യം പാടും യാതും കാരണത്തേറുമാർവണത്തേഹം നിത്യം പാടും യാമാമേ എല്ലാമാവിൻ ഗീതമേ എൻ പ്രിയേതുവേയാനെന്നും വാഴ്ത്തി പുകർത്തിടും
മാമനച്ചൻ, പ്രിയ ബിജോയിയച്ചൻ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വീണ്ടും നമ്മൾ ഒരിക്കൽ കൂടി ഒരുമിച്ച് ഈ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ സംഗമിക്കുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി എന്റെ സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ഞാൻ ആമുഖ വാക്കുകൾ ഓർപ്പിച്ചതുപോലെ ലോകം മുഴുവൻ കണ്ട ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ആ ശ്രേഷ്ഠമായ സ്മരണ ആഘോഷത്തിലും അതുപോലെ തന്നെ ആനന്ദഗീതങ്ങളിലുമൊക്കെ നമ്മൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് ഈ ദിനങ്ങളൊക്കെ. ലോകം കണ്ട ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് ചോദിച്ചത് തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ ജനനമാണെന്ന് ഞാൻ അത് ഏറ്റുപറയും. കാരണം ക്രിസ്തു ഈ ലോകത്തിലേക്ക് അവതരിക്കുമ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ വിശുദ്ധിയില്ലാതെ അല്ലെങ്കിൽ അന്ധകാരപരമായ ഒരു ലോകമായി മാറ്റപ്പെട്ടുകൊണ്ട് ഇരുട്ടിലേക്ക് വീഴുന്ന ഒരവസ്ഥയിലാണ് ക്രിസ്തുദേവന്റെ ജനനം. കാലത്തികവിൽ മനുഷ്യനെ ശുദ്ധീകരിക്കുവാൻ അല്ലെങ്കിൽ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഉള്ള നിമിഷമാണെന്നുള്ള തിരിച്ചറിവ് സ്വർഗത്തിൽ പിതാവ് ദൈവം തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് തന്റെ പ്രിയപുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച് ലോകത്തെ നന്മയിലേക്ക് കൊണ്ടുവരുവാൻ, നഷ്ടപ്പെട്ടു പോയ പർദീസ മനുഷ്യനെ പുനഃസ്ഥാപിച്ച് അതിലേക്ക് പ്രവേശിക്കുവാനുള്ള സാധ്യത ഒരുക്കി തരുവാൻ തക്ക ഉള്ളതിന്റെ പ്രാരംഭ ഘട്ടമായി തന്റെ പ്രിയ മകനെ ഈ ലോകത്തിലേക്ക് പിതാവ് ദൈവം അയച്ചത്. ഒരുപക്ഷെ ക്രിസ്തു എന്തെന്ന് മനസ്സിലാക്കിയിട്ടുള്ള മനുഷ്യർക്കൊക്കെ ക്രിസ്മസ് എന്ന് പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ സന്തോഷമാണ്. ക്രിസ്തു ജനിച്ചത് തന്നെ മരിക്കാനായിരുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ ക്രിസ്തുമസിനെ ക്രൈസ്റ്റ് മാസ് എന്ന് പറയുന്നത്. ക്രിസ്മസ് എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താ? ക്രൈസ്റ്റ്. കാരണം ക്രിസ്തു ജനിച്ചത് തന്നെ ലോകത്തിന് വേണ്ടി അർപ്പിക്കാൻ ഒരു പ്രത്യേക ലക്ഷ്യബോധത്തോടുകൂടിയ പ്രസ്താവമാണ്. ആ ഒരു ലക്ഷ്യം 100%, 100-ൽ 105% പരിഹരിച്ചുകൊണ്ടാണ് തമ്പുരാൻ ഈ ലോകത്ത് യാത്രയാവുന്നത്. ക്രിസ്മസ് എല്ലാ മനുഷ്യർക്കും സന്തോഷമല്ലേ? ക്രിസ്തുവിനെ അറിയാത്തവർക്കും ഒരു സന്തോഷമാണ്, സംശയമൊന്നുമില്ല അതിനകത്ത്. കാരണം ക്രിസ്തുവിന്റെ ജനനം നമുക്കൊക്കെ ഉണ്ടാക്കി തരുന്ന സന്തോഷം എനിക്ക് വലിയ സന്തോഷമാണ്. ക്രിസ്തുമസ്, പ്രത്യേകിച്ച് ക്രിസ്തുമസിന്റെ ആ ദിവസം കഴിഞ്ഞ 25 ദിവസം പാലും മുട്ടയിറച്ചി ഒന്നും കഴിക്കാതെ അല്ല കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു ദിവസം എന്നുള്ളതിനേക്കാൾ ഉപരിയായി ഹൃദയത്തിന്റെ ഉള്ളിൽ ക്രിസ്തുമസ് ഉണ്ടാക്കി തരുന്ന ഒരു വെട്ടമുണ്ട്. പക്ഷെ ആ വെട്ടം വെളിച്ചം ദൈവത്തെ അറിയുന്ന എല്ലാ മനുഷ്യരിലുമുണ്ട്. ഞാൻ ഓർക്കുക, എന്റെ ഇപ്പം വാട്സപ്പിൽ കൂടി പഴയ ബന്ധങ്ങളൊക്കെ നിലനിർത്താൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. പണ്ട് 5-ലും 6-ലും ഒക്കെ പഠിച്ച കുട്ടികളൊക്കെ ഇന്ന് സുഹൃത്തുക്കളായിട്ട്, ഇപ്പൊ ഞങ്ങൾ എല്ലാം ഇപ്പൊ ഗ്രൂപ്പുകളെ. ഇപ്പൊ ഞാനിപ്പോ ഓർക്കാം, ഈ കഴിഞ്ഞ 1.5 മാസം മുമ്പ് എന്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിലുണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ ചേർന്ന് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതിന്റെ ഈ വാട്സപ്പിന്റെ മെസ്സേജ് കൊണ്ട് നടന്നു, രാവിലെ നോക്കുമ്പോഴത്തേക്ക് 200 എണ്ണം കാണും അതിന്റെ അകത്ത്. അത് ഡിലീറ്റ് ചെയ്യാൻ തന്നെ വേണം 2-3 മണിക്കൂർ. പഴയ കൂട്ടുകാരിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധപ്പെടുകയും പരിചയപ്പെടുക, പഴയ ബന്ധങ്ങളൊക്കെ പ്രസ്താവിക്കുകയും, പണ്ടുണ്ടായ കഥകളൊക്കെ ഇങ്ങനെ പല ഒരു കണക്കിന് നല്ലതുമാണ്. പഴയ ആ ഒരു ബന്ധങ്ങളൊക്കെ കൂടെ പണ്ട് പഠിച്ച കുട്ടികളൊക്കെ അവരുമായിട്ടൊക്കെ ഒരു റിലേഷൻ വെക്കുക, ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം അവരുടെ മുഖം പോലും കണ്ടാൽ അറിയത്തില്ല. അപ്പൊ ഞാനത് അത് പറയാനല്ല വന്നത്. അപ്പോഴ് എന്റെ സുഹൃത്തുക്കളിൽ അന്നുണ്ടായിരുന്ന സുഹൃത്തുക്കളിൽ ഒരു 80% അല്ലെങ്കിൽ 70% ആളുകൾ ഹിന്ദുക്കളാണ്, ഹൈന്ദവ വിശ്വാസത്തിൽപ്പെട്ട ആളുകളാണ്. എനിക്ക് ഒരു ഒരു ക്രിസ്മസിന്റെ മെസ്സേജ് അവർക്ക് കൊടുക്കാൻ ഇതുവരെ സാധിച്ചില്ല, കാരണം അതുപോലെ തിരക്കുകളായിരുന്നു ദിവസം. പക്ഷെ അവരെല്ലാവരും എനിക്ക് മെസ്സേജ് ചെയ്തല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഹൈന്ദവരായിട്ടുള്ള എല്ലാ ആളുകളും വളരെ എല്ലാവർക്കും ഹൃദ്യമായ ഹൃദയം പറഞ്ഞ സ്നേഹത്തിന്റെ ക്രിസ്മസ് ആശംസകൾ. ഒരു ഹൈന്ദവ വിദ്യ ഒരു കൂട്ട് പണ്ട് പഠിച്ചൊരു കൂട്ടുകാരെ എഴുതിയിരിക്കുക, ലോകത്തിന്റെ പാപത്തെ നീക്കുവാനായിട്ട് മനുഷ്യാവതാരം ചെയ്ത യേശുമ്പുരാന്റെ ജനനപ്പെരുന്നാൾ എല്ലാവർക്കും ആ സന്തോഷം പങ്കുവെക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞ കണ്ണു നിറഞ്ഞു. കൂടെ പഠിച്ചൊരു ഹൈന്ദവന്റെ മനസ്സിൽ ക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം അവർ എത്രമാത്രം അത് കണ്ടുകൊണ്ടായിട്ട് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത് എനിക്കറിയത്തില്ല. ആരെങ്കിലും പറഞ്ഞു കേട്ടതാണെങ്കിലും, പക്ഷെ ആരെങ്കിലും പറഞ്ഞു കേട്ടതാണെങ്കിലും മറ്റാരെ മറ്റു ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു ദേവന്മാരെ പോലും പറയാൻ പറ്റാത്ത രീതിയിൽ അവന്റെ മനസ്സിൽ ക്രിസ്തുവിനെ സാക്ഷിക്കാനായിട്ട് ക്രിസ്തു ഒരു മാർഗം ഒരുക്കി കൊടുത്തെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ആ ഹൈന്ദവന്റെ മനസ്സിൽ ക്രിസ്തു ഇട്ട വെട്ടമാണ് ക്രിസ്തുവിന്റെ ജനനത്തെ ആഘോഷിക്കുവാൻ അവന്റെ മനസ്സിൽ. അവര് വെറുതെ എഴുതുക മാത്രമൊന്നുമല്ല, പക്ഷെ ഇതിന്റെ അകത്ത് എത്രയോ പേര് കൂട്ടുകാരുടെ വീടുകളിൽ പോയി ക്രിസ്തുവിന്റെ ജനനം ആഘോഷിച്ചിട്ടുണ്ടാവും അല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്രിസ്തുവിന്റെ ജനനം ലോകം കണ്ട ഏറ്റവും വലിയ സന്തോഷമാണ്. അവർക്ക് മാത്രമാണോ? കച്ചവടക്കാർക്ക് സന്തോഷമല്ലേ? അവർ ക്രിസ്തുവിനെ അറിയത്തില്ലെങ്കിലും അവരുടെ കച്ചവടം നടക്കുന്നു അല്ലെ. ആ കച്ചവടത്തിൽ കൂടി അവരുടെ കുടുംബം പോറ്റുന്നു. അപ്പൊ ക്രിസ്തു ജനിച്ചത് ഒരു കൂട്ടം കച്ചവടക്കാർക്ക് പോലും സന്തോഷമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ലോകം കണ്ട ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ജനനമാണ്. പക്ഷെ ദുഃഖമുള്ള കുറച്ച് പേർക്കൊക്കെ ഉണ്ട്. ആർക്കും നേരത്തെ പറയാം, കുറെ കാളകൾക്കും പോത്തുകൾക്കും ഒക്കെ പ്രയാസമായിരിക്കും, കോഴികൾക്കും ഒക്കെ. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സപ്പിൽ ഒരാൾ ഒരു രസകരമായ മെസ്സേജ് അയച്ചു തന്നു. അതായത് കുറെ കോഴികൾ ഇങ്ങനെ വട്ടം കൂടിയിരിക്കുകയാണ്. ആ കോഴിയുടെ സീനർ ആള് പറയുകയാണ്, ഇത് നമ്മുടെ ലാസ്റ്റ് സപ്പറ, ക്രിസ്മസിന്റെ തലേദിവസം നമ്മുടെ ലാസ്റ്റ് സപ്പറ. കാരണം നമ്മളിൽ എത്ര പേര് നാളെ ഉണ്ടാകുന്നുള്ള നിശ്ചയമൊന്നുമില്ല അല്ലേ. അപ്പം ഒരുപക്ഷെ അവരും അവരുടെ ജീവിതം ക്രിസ്തുവിനോട് സമർപ്പിക്കുന്നതായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ അങ്ങനെ കുറച്ച് ഇതെന്നുള്ളതല്ലാതെ ലോകം കണ്ട ഏറ്റവും വലിയ സന്തോഷമാണ് ക്രിസ്തുവിന്റെ ജനനം. ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി ഈ ദിനങ്ങളെ പറ്റിയൊക്കെ പല സംശയങ്ങളൊക്കെ പലരിലും ഉണ്ട്. ചിലരൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, പ്രത്യേകിച്ച് പെന്തക്കോസ്ത് സമൂഹങ്ങളിലൊക്കെ ഏതാണ്, ക്രിസ്തു ജനിച്ച ദിവസം ഇതൊന്നും അല്ല, ഇരിക്കുമ്പോൾ ഇങ്ങനെ കൂടി എന്നുള്ളതാണ് എന്ന് പറയാം. ചിലപ്പോൾ അതായിരിക്കാം, അല്ലെ ശരിയല്ലായിരിക്കാം, അല്ലെ തെറ്റായിരിക്കാം, എന്തുമായിക്കോട്ടെ. അല്ല ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഗ്രീക്ക് ദേവന്റെ ജന്മദിനമാണ് നമ്മളിങ്ങനെ കണക്കാക്കി ക്രിസ്തുവിന്റെ ജനനം. ഇപ്പൊ ഇനി ഗ്രീക്ക് ദേവന്റെ ആയാലും ക്രിസ്തുവിന്റെ ദിവസം 25-ാം തീയതി ആയാലും ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല അല്ലേ. കാരണം എന്നെ സംബന്ധിച്ച് ഒന്ന് മാത്രമേ ഉള്ളൂ, എന്റെ അനുമതാസൻ അവർ ജനിച്ചിട്ടുള്ളവരാണ്, അവരുടെ ജനനത്തിന്റെ ദിവസമുണ്ട്. ആ ദിവസം സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്ന ഒരു ദിവസമാണെന്ന് അല്ലേ. അപ്പൊ ഏത് ദിവസം നമ്മൾ കൊണ്ടാടിയാലും അത് ഏത് ദേവന്റെ പേരാണെന്ന് പറഞ്ഞാലും എന്നെ ഫോക്കസ് ചെയ്യുന്നത് ക്രിസ്തുവിനെ മാത്രമാണെങ്കിൽ എനിക്ക് ഗ്രീക്ക് ദേവനും പ്രശ്നമല്ല, ദിവസവും പ്രശ്നമല്ല. കാരണം എന്റെ ഈ ആഘോഷങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ സന്തോഷത്തിന്റെ കേന്ദ്രം മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവാണ്. അപ്പൊ ദിവസം പറഞ്ഞ് കളിയാക്കിയാലും ദേവന്റെ പേര് പറഞ്ഞ് കളിയാക്കിയാലും ഇതൊന്നും നമ്മുടെ വിശ്വാസത്തെ ഏശുന്ന കാര്യമൊന്നുമല്ല. നമ്മൾ അനുഭവനാഥനെ, പിന്നെ ചിലരൊക്കെ പറയാറുണ്ട് എന്തുകൊണ്ടാണ് ക്രിസ്തു പിന്നെ ദൈവമായിട്ട് ഇങ്ങനെ ഇറങ്ങി അവതരിച്ച പോരായിരുന്നു, ഒരു ശിശുവായിട്ട് ജനിച്ചത്. കാരണം അതിന് വലിയൊരു സാങ്കത്യമുണ്ട്. കാരണം ഒരു ശിശുവാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ വിശുദ്ധി എന്ന് പറയുന്നത് അല്ലേ. വിശുദ്ധി ഒരു നിർമ്മല, ഏറ്റവും നിർമ്മലമായ വിശുദ്ധിയുടെ അടയാളമാണ് കുഞ്ഞെന്ന് പറയുന്നത്. ആ നിർമ്മലമായ അനുഭവം കർത്താവ് തന്നെ പറഞ്ഞു തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുമെന്നുള്ളതാണ്. ആ വിശുദ്ധി 33-ാമത്തെ വയസ്സ് വരെ കാത്തു സൂക്ഷിച്ച ഈ ലോകത്തിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ക്രിസ്തു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ശിശുവായിട്ട് ഈ ലോകത്തിൽ അവതാരം ചെയ്യുക എന്ന് പറയുന്നത് ക്രിസ്തുദേവന്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഈശമ്പുരാന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമ്മൾ തിരിച്ചറിയുകയാണ്. അത് മാത്രമല്ല, നമുക്കറിയാം ക്രിസ്തുവിന്റെ ജനനം ഈ ഭൂമിയുടെ ഏറ്റവും വലിയ അത്ഭുതമായത് ക്രിസ്തു ഈ പ്രപഞ്ചത്തിന്റെ മധ്യത്തിലാണ്. കാരണം ഈ കാലഘട്ടത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത് ക്രിസ്തുവാണ്, ക്രിസ്തുവിന് മുമ്പും ക്രിസ്തുവിന് ശേഷം. അങ്ങനെ കാലഘട്ടം ഈ ഭൂമിയില് ഈ ലോകത്തെ തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ലോകത്തിന്റെ മധ്യസ്ഥനാണ് ക്രിസ്തു. ആ പ്രപഞ്ചത്തിന്റെ കാലഘട്ടത്തിന്റെ ദ മിഡിൽ ഓഫ് ദ ഏറ എന്ന് പറയാം അല്ലെ, കാലഘട്ടത്തിന് അപ്പുറവും ഇപ്പുറവും ഒരു മുറിവുണ്ടാക്കിയത് ക്രിസ്തുവിന്റെ ജനനത്തോടു കൂടിയാണ്. അങ്ങനെയാണ് എല്ലാ പണ്ഡിതരും എല്ലാവരും ബിസി ഓർ എഡി അങ്ങനെ ലോകത്തെ നമുക്ക് വിശദീകരിക്കാൻ കഴിയത്തുള്ളൂ. ക്രിസ്തുവിന് അപ്പുറവും ഇപ്പുറവും അത് തന്നെ ഏറ്റവും വലിയ അത്ഭുതം. തന്നെക്കുള്ളുപരിയായി ദൈവത്തിന്റെ മനുഷ്യന്റെ സെന്ററാണ് ക്രിസ്തു അല്ലെ, ദൈവത്തിന്റെ മനുഷ്യന്റെയും സെന്ററായിട്ടാണ് ഈ ലോകത്തിൽ കടന്നു വന്നവരാണ് ക്രിസ്തു. അതുപോലെ തന്നെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും മധ്യത്തിലാണ് ക്രിസ്തു. ക്രിസ്തു എന്ന് പറയുന്നത് ഒരു അത്ഭുതമാണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയാനായിട്ട് ഈ ഭാഗം ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ഒരു ചിന്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പങ്കുവെക്കുന്നത് മിഖാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തെ ആസ്പദമാക്കി കണ്ടാണ്. വാസ്തവത്തിൽ ഇന്ന് രാവിലെ ഞാൻ എന്ത് കാര്യം ചിന്തിക്കണം എന്ന് മനസ്സിൽ തോന്നിയപ്പോഴേ ഇങ്ങനെ ഒരു വാക്യം എന്റെ മനസ്സിൽ വന്നത്. വലിയ ആഴമായ ചിന്തയോ പഠനമോ ഒന്നുമില്ല, ഒരു വാക്യം എന്റെ മനസ്സിൽ വന്നപ്പോൾ ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നിയപ്പോഴും ഞാൻ ഈ വാക്യം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യമാണ്, ക്രിസ്തുവിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യം. മീഖാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. നീയോ ബദ്ദലകൈ എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടയുള്ളതും പുരാതനമായതും തന്നെ. മീഖ 5:2. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടതവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടയുള്ളതും ഒരു പുരാതനമും തന്നെ. ഒരു ദേശത്തിന്റെ പ്രത്യേകതയെ പറ്റി അവിടെ പറയുന്നത് എന്താണ്? ദേശം എന്ന് പറയുന്നത് യഹൂദ്യയിലെ ബേത്ലഹേം. ബേത്ലഹേം എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാം? വളരെ സന്തോഷം. അപ്പത്തിന്റെ ഭവൻ അല്ലെ, അതിന്റെ സിറിയക്ക് വേദന. ബേസ് എന്ന് പറയുന്നത് ബേസ്, അല്ലെ സിറിയക്ക് വേദന്റെ അർത്ഥത്തിന്റെ പറയാം ഭവനം അല്ല, ഹോം അല്ലെ ഹൗസ് എന്നുള്ളതാണ്. ലഹമോ എന്നുള്ളതാണ് അപ്പം. അപ്പം എന്നുള്ളത് സിറിയക്കുമാണ്, ലഹമോ ലഹ്മോ അതാണ് ബേസ്, ലഹമോ അപ്പത്തിന്റെ ഭവനം. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ഛൻ സൂര്യാനയുടെ വലിയ പണ്ടെടുത്ത്, എനിക്ക് സൂര്യാനെ വേണ്ടി അതിന് വന്നു വലിയ പരിചയമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ബേത്ലഹേം എന്ന് പറയുന്നത് അപ്പത്തന്റെ ഭവനം എന്നാണ്. ഇതൊക്കെ ക്രിസ്തുവിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആ പദത്തിന് വളരെ അർത്ഥമുണ്ട് അല്ലേ. ലോകം മുഴുവൻ അന്നും ഇന്നും എന്നും ഭക്ഷിക്കുന്ന നിത്യമായ അപ്പത്തിന്റെ ഉറവിടമാണ് ക്രിസ്തു. ലോകം കണ്ട ഏറ്റവും വലിയ അപ്പത്തിന്റെ പ്രതീകമാണ്, അല്ലെങ്കിൽ എന്നും തൃപ്തി വരുത്തിക്കൊണ്ടിരിക്കുന്ന വറ്റിപ്പോകാത്ത നിറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പത്തിന്റെ പ്രതീകമാണ്. ഇവിടെ പറയുന്ന ഒരു ഈ ഒരു വാചകം നമ്മൾ പറയും, നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ എത്ര ചെറുതായിരുന്നാലും. ഇവിടെ പ്രവാചകൻ യഹൂദ സഹസ്രങ്ങളെ പറ്റി, യഹൂദയിലുള്ള വിവിധ സ്ഥലങ്ങളിലെ ഒരു പട്ടണമാണ് എന്ത്? ബേത്ലഹേം. ബേത്ലഹേമിന് കൊടുക്കുന്ന വിശേഷണം എന്താണ്? ഈ പട്ടണം ഏറ്റവും ചെറിയ പട്ടണം. പട്ടണങ്ങൾക്കിടയിൽ പ്രസിദ്ധമാകാത്ത, വലിയ പ്രാധാന്യമില്ലാത്ത ഒരു ചെറിയ പട്ടണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നീ വരും ഒരു ചെറിയ പട്ടണമാണെന്ന് അവിടെ പറയുന്നത്. അപ്പൊ പ്രവാചകൻ, മിഖാപ്രവാചകൻ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളിലെ വിവിധ പട്ടണങ്ങളെക്കാളിലും ഏറ്റവും ചെറിയ പട്ടണമായിട്ട് കാണുന്നത് യഹൂദിയിലെ ബേത്ലഹേമിനെയാണ്. ബേത്ലഹേം ഒത്തിരി പ്രാധാന്യമുണ്ട് താനും. ദാവീദിന്റെ പട്ടണം ദാവീദ് ബേത്ലഹേം എന്നുള്ള ആളാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ ബേത്ലഹേമിലുണ്ട്. എങ്കിലും പ്രവാചകൻ ബേത്ലഹേമിനെ കരുതിയിരുന്നത്, അല്ലെങ്കിൽ പ്രവാചകൻ ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് ബേത്ലഹേമിനെ ലോകത്തിന്റെ നെറുകയിൽ കൊണ്ട് എത്തിക്കേണ്ടക്കോട് ശ്രമിക്കുന്നത് യഹൂദ സഹസ്രങ്ങളിലെ ഏറ്റവും പ്രസിദ്ധമാകാത്ത ഏറ്റവും ചെറിയ പട്ടണം എന്നുള്ള തരത്തിലാണ്. ഈ ബേത്ലഹേമിനെ പറ്റി ബന്ധപ്പെട്ട് നമ്മൾ പഴയ നിയമം മുതൽ വായിച്ചെടുക്കുമ്പോൾ ഏതാനും കുറച്ച് സ്ഥലങ്ങളുണ്ട്, ഏതാനും ചില സമയങ്ങളിലൊക്കെ ഈ ബേത്ലഹേമിനെ ചിത്രീകരിക്കുന്നുണ്ട്. അധികമൊന്നുമില്ലെങ്കിലും വളരെ കുറച്ച് ഭാഗം നമ്മൾ കാണുന്നുണ്ട്. ഈ ഓരോ ഭാഗവും നമ്മൾ എടുത്ത് ചിന്തിക്കുമ്പോൾ ഈ ബേത്ലഹേം എന്ന് പറയുന്നത് ഒരു സന്തോഷം നൽകുന്ന പട്ടണത്തേക്കാൾ ഉപരി അല്പമൊക്കെ നൊമ്പരങ്ങൾ നൽകുന്ന ഒരു പട്ടണമാണ് നമ്മൾ കാണുന്നത്. അല്പമൊക്കെ നൊമ്പരങ്ങൾ നൽകുന്ന ഒരു പട്ടണമായിട്ടാണ് ആദ്യം നമ്മൾ ബേത്ലഹേമിനെ നമ്മൾ പരിചയപ്പെടുന്നത്. ഉൽപ്പത്തി പുസ്തകം 48:7. ഉൽപ്പത്തി പുസ്തകം 48:7. ഈ 48-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇസ്രായേലിന്റെ ഗോത്രപിതാവായ യാക്കോബ് തന്റെ മകനായ യൗസേപ്പിനെ തന്റെ വർഷങ്ങൾക്ക് ശേഷം കണ്ടിട്ടുള്ള മനുഷ്യ യൗസേപ്പിനെ തന്റെ ജീവിതത്തിലുണ്ടായ ചില ദുഃഖ സ്മരണയുടെ ശ്രദ്ധേയമായ അനുഭവങ്ങളെ പങ്കുവെക്കുന്ന നിമിഷമാണ്. ഗോത്രപിതാവായ യാക്കോബിന്റെ ജീവിതത്തിൽ വന്നുപോയ ദുഃഖകരമായ സാഹചര്യങ്ങളെ വർഷങ്ങൾക്ക് ശേഷം കണ്ടെടുത്ത മകനോട് സ്വകാര്യമായി പങ്കുവെക്കുന്ന ഈ നിമിഷം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖത്തിന്റെ ആഴം പങ്കുവെക്കുന്നത് തന്റെ പ്രിയപത്നിയായ ആ റാഹേൽ നഷ്ടപ്പെടുന്ന നിമിഷമാണ്. അങ്ങനെ ഇസ്രായേൽ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ പദ്ദനിൽ നിന്ന് വരുമ്പോൾ കനാൻ ദേശത്ത് വെച്ച് എഫ്രാത്തിലെത്തുവാൻ അല്പം ദൂരം മാത്രമുള്ളപ്പോൾ വഴിയിൽ വെച്ച് എന്റെ പ്രിയപത്നിയായ റാഹേൽ മരിച്ചു. നമുക്കറിയാം യാക്കോബ് ഏറ്റവും സ്നേഹിച്ച വ്യക്തിയാണ്, ഭാര്യയാണ്, ആര്, രണ്ട് ഭാര്യമാർ, എത്ര ഭാര്യമാർ ഉണ്ടായിരുന്നു, രണ്ട് ഭാര്യമാരും രണ്ട് കൂട്ടുകാരും ഉണ്ടായിരുന്നു അല്ലേ ഭാര്യമാരുടെ അല്ലെ. പക്ഷെ ഏറ്റവും കൂടുതൽ യാക്കോബ് സ്നേഹിച്ചത് റാഹേലിനെയാണ്. കാരണം റാഹേലിന് വേണ്ടിയാണ് യാക്കോബ് കാത്തിരുന്നത് അല്ലെ. തന്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ സാഹചര്യം, അങ്ങനെ മരിച്ച റാഹേലിനെ ഞാൻ അവളെ എവിടെ അടക്കം ചെയ്യുന്ന പറയുന്നത്, അവിടെ ബേത്ലഹേം എന്ന എഫ്രാത്തിന് വഴിയരികെ അവളെ അടക്കം ചെയ്യുന്നു. അപ്പൊ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ഏറ്റവും വലിയ ദുഃഖകരമായ ഒരു നിമിഷമാണ് റാഹേലിന്റെ മരണം. ആ ബേത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഓർമ്മ യാക്കോബിന് തന്റെ പ്രിയപത്നിയുടെ ദേഹവിയോഗമുണ്ടായ പട്ടണമാണ്. ഇന്ന് ജീവിക്കുന്ന ചില മനുഷ്യർക്ക് അത് വലിയ കാര്യമായിട്ടൊന്നും തോന്നാറുന്നുമില്ലെങ്കിലും യാക്കോബിനെ സംബന്ധിച്ചോളം പ്രിയ പത്നിയുടെ മരണം ഒരു വേദന തന്നെയാണ് ജീവിക്കുന്ന. ആ ഒരു വേദനയുടെ പങ്കുവെക്കലാണ് യൗസേഫിനോട് തന്റെ ആ ഒരു പ്രയാസം യാക്കോബ് അറിയിക്കുന്നത്. അപ്പം ബേത്ലഹേം എന്ന് പറയുന്നത് ഒരു ദുഃഖത്തിന്റെ സ്മരണയെ യാക്കോബിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു പട്ടണമായിട്ടാണ് നമ്മൾ കാണുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ഈ ബേത്ലഹേം എന്ന പട്ടണത്തെ പറ്റി തിരിച്ചറിയുന്ന റൂത്തിന്റെ പുസ്തകത്തിലാണ്. ലൂത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ എലിമേലെക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജന്മസ്ഥലമായിട്ടാണ് കാണുന്നത്. എലിമേലെക്ക് എന്ന് പറയുന്ന മനുഷ്യൻ ആരുടെ ഭർത്താവാണ്? നവോമിയുടെ ഭർത്താവ് അല്ലെ, നവോമിയുടെ ഭർത്താവാണ്. നവോമിയുടെ രണ്ട് മരുമക്കളാണ് ആര്? ലൂത്തും ഓർഫായും അല്ലെ, രണ്ട് മരുമക്കളാണ്. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം ഉണ്ടായപ്പോഴത്തേക്ക് ആ ക്ഷാമം അവരെ മറ്റൊരു നാട്ടിലേക്ക് പോകുവാൻ തക്കവണ്ണം അവരെ പ്രേരിപ്പിക്കുകയാണ് അല്ലെ. അവിടെ വായിക്കുന്നുടനെ ന്യായാധിപന്മാർ ന്യായവാദം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമം ഉണ്ടായി. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരു ആൾ തന്റെ ഭാര്യയും രണ്ട് പുത്രന്മാരുമായി മോവാബ് ദേശത്തേക്ക് പരദേശിയായി പാർക്കാൻ പോയി. അങ്ങനെ അവിടെ ഇവിടെ നിന്ന് പോയി. അവര് ഈ അപ്പത്തിന്റെ ഭവനത്തിൽ ദാരിദ്ര്യം ഉണ്ടായപ്പോൾ, ബേത്ലഹേം എന്ന അർത്ഥമുള്ള അപ്പത്തിന്റെ ഭവനം ക്ഷാമമുണ്ടായപ്പോൾ അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു മോവാബ്യുവിലേക്ക് പോയി. പക്ഷെ മോവാബ്യുവിലേക്ക് പോയപ്പോഴത്തേക്ക് അതിലും ദാരുണമായ ദുരന്തമാണ് ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. തന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു, തന്റെ ഓമന് വെച്ച് വളർത്തിയ രണ്ട് പ്രിയ പുത്രന്മാരും മരണപ്പെടുകയാണ്. അവസാനം അവരുടെ ഭാര്യമാർ മാത്രം അവശേഷിക്കുന്നു. തിരിച്ച് എല്ലാ ദുഃഖത്തോടുകൂടി ഈ അപ്പത്തിന്റെ ഭവനായ ബേത്ലഹേമിലേക്ക് തിരിച്ചു വരികയും അവിടെ ഉണ്ടാകുന്ന വേദനകളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അല്ലെ. അപ്പം രൂത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ബേത്ലഹേമിനെ പറ്റി ചിത്രീകരിക്കുന്നുണ്ട്. പക്ഷെ ഒട്ടും സുഖകരമല്ലാത്ത ഒരു ജീവിത സാഹചര്യങ്ങളാണ് അവിടെ ബേത്ലഹേം എന്ന് പറയുന്ന പട്ടണം നമുക്ക് തിരിച്ചറിവ് നൽകുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ബേത്ലഹേം എന്ന പട്ടണത്തെ പരിചയപ്പെടുന്നത് രണ്ട് ശമുവേൽ പ്രവാചകന്റെ രണ്ടാം പുസ്തകം 23 അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോഴാണ്. ശമുവേൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ രണ്ട് ശമുവേലിന്റെ 23 അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ഇവിടെ ദാവീദ് തന്റെ ജീവിതത്തിൽ വന്ന ഒരു ദുഃഖപരമായ ഒരു സാഹചര്യത്തെ ഓർപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ ഓർപ്പിക്കുകയുണ്ടായി, യഹൂദിയയിൽ ഒരു പട്ടണമാണ് ബേത്ലഹേം, അവിടുന്ന് ജനിച്ചവനാണ് ഈ ദാവീദ്. പക്ഷേ ആ പട്ടണത്തിൽ നിൽക്കാൻ കഴിയാതെ അലഞ്ഞു തിരിയുന്ന ദാവീദ് ശൗലിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ ഏറ്റവും ദുസ്സഹരമായ സാഹചര്യത്തിൽ അതുല്ലാ ഗുഹയിൽ ഒളിച്ചു കഴിയുകയാണ് ദാവീദ്. ഏറ്റവും ആ സമയത്ത് ബേത്ലഹേം മുഴുവൻ ഫിലിസ്തീയ പട്ടാളക്കാരെ കൊണ്ട് വളഞ്ഞു. ആ ദേശത്തേക്ക് പോകാൻ കഴിയാതെ ഫിലിസ്തീനെ പറയുന്ന ബേത്ലഹേമിലും മറ്റു സ്ഥലങ്ങളിൽ പോകാൻ കഴിയാതെ ശൗലിനെ ഭയന്നുകൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാതെ വളരെ വിഷമിപ്പിച്ച് കഴിയുന്ന ഒരു സാഹചര്യമാണ് ദാവീദ്. പക്ഷെ ദാവീദിന് വലിയ ആഗ്രഹമുണ്ട്. ദാവീദിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് താൻ ജനിച്ചു വളഞ്ഞ ബേത്ലഹേം എന്ന പുണ്യ ഭൂമിയിലെ കിണറിൽ നിന്നും ഒരു തീർത്ഥം കുടിക്കണം. അവിടെ കരഞ്ഞുകൊണ്ട് ദാവീദ് പറയുന്നുണ്ട്, ദാവീദ് ദുർഗത്തിലായിരുന്നു, ഫെലിസ്തീർക്ക് ബേത്ലഹേമിൽ അക്കാലത്ത് ഒരു കാവൽപ്പട്ടാളം ഉണ്ടായിരുന്നു, ബേത്ലഹേം പട്ടണ വാതിൽക്കിലെ കിണറ്റിൽ നിന്ന് വെള്ളം എനിക്ക് കുടിപ്പാൻ ആർ കൊണ്ടുവരുന്നു തരുമെന്ന് ദാവീദ് ആർത്തിയോട് പറഞ്ഞു. താനായിരിക്കുന്ന ദേശത്തിലെ ഒരു തടം വെള്ളത്തിന് വേണ്ടി ആർത്തിയോടെ കറിയുന്ന ദാവീദിന്റെ ചിത്രമാണ്. താനായിരിക്കുന്ന ദേശത്ത് സ്വതന്ത്രമായിട്ട് കടന്നു ചെല്ലുവാൻ തന്നെ കഴിയാതെ ഒരു വിലാപത്തിന്റെ ദേശമായിട്ട്, ഒരു ദുഃഖത്തിന്റെ ദേശമായിട്ട് ദാവീദ് പ്രയാസത്തോടുകൂടി ഓർക്കുന്ന ഒരു സങ്കടകരമായ നിമിഷമാണ് ഇവിടെ ബേത്ലഹേം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയുന്നത്. പക്ഷേ അത് കേട്ടുകൊണ്ട് മൂന്ന് വന്ന് യോദ്ധവായ ആളുകൾ അവിടെ പോവുകയും ഫിലിസ്തീൻ കാണാതെ അവർ ഇടയിൽ കൂടി പോയി വെള്ളം കൊടുത്ത് ദാവീദിന് കൊടുക്കുകയും ആ തീർത്ഥം കുടിക്കുവാൻ തക്കവണ്ണം മനസ്സ് വരാതെ എന്ന് പറഞ്ഞാൽ അവര് ജീവത്യാഗം ചെയ്ത് കൊണ്ടതിനെ ഓർത്ത് ആ വെള്ളം യഹോവയ്ക്ക് നിവേദിക്കുന്നതായിട്ട് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ സ്വന്തം ദേശത്ത് പോകുവാൻ തക്കവണ്ണം കഴിവില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു ദാവീദിന്റെ ആദ്യകാലത്തെ പ്രയാസം അനുഭവിക്കരുത്. പിന്നീട് ദാവീദ് ഇതിനെയൊക്കെ പരാജയപ്പെടുത്തി പോകുന്നുണ്ട്, എങ്കിൽ തന്നെയും തന്റെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിന്റെ ഓർമ്മയെ അനുസ്മരിക്കുന്ന ഒരു പ്രദേശമായിട്ട് ഇവിടെ നമ്മൾ ഇവിടെ ബേത്ലഹേമിനെ കാണുകയാണ്. ബേത്ലഹേം എന്ന് പറയുന്ന പട്ടണത്തിന്റെ ദുഃഖകരമായ നാല് അനുഭവങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അവസാനമായിട്ട് ഈ ബേത്ലഹേമിന്റെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥയെ നമ്മൾ കണക്കാക്കുന്നത് കർത്താവിന്റെ ജനനത്തോട് നേർന്ന നിമിഷമാണ്. പത്താമത്തെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ 16 വാക്യം നമുക്ക് സുപരിചിതമായ സംഭവമാണ്. മൂന്ന് വിജ്ഞാനികള് കർത്താവിന്റെ ജനനവുമായിട്ട് ആകാശത്ത് നക്ഷത്രം വെളിവായി, നക്ഷത്രത്തിന്റെ ആ തിരിച്ചറിവോടുകൂടി അവർ കർത്താവിനെ എതിരെ വരവേൽക്കുവാൻ സ്വീകരിക്കുവാൻ തക്കവണ്ണം അടുത്തു വരികയാണ്. പൊന്നമൂര കുന്തിരിക്കൻ കാഴ്ചകളുമായിട്ട് കടന്നു വന്നവർ അവർ വഴിതെറ്റി കയറിയത് ഹെരോദാവിന്റെ കൊട്ടാളത്തിലാണ്. അവിടെ ചെന്നിട്ട് പറയുന്നു, യഹൂദപ്പാടെ രാജാവ് പറന്നു. അവരെവിടെയെന്ന് ചോദിക്കുമ്പോൾ തന്റെ പരിചാരകനെ ഗണിച്ചറിയുന്നു, ബേത്ലഹേമിൽ. അങ്ങനെ ബേത്ലഹേമിൽ ഒരു രാജാവ് ജനിച്ചു. യഹൂദന്മാരുടെ ലോകം കണ്ട ഏറ്റവും വലിയ രാജാവ് ജനിക്കുന്നു എന്നറിയപ്പോൾ അതിൽ കോപിഷ്ഠനായ ഹെരോദാവ് തന്റെ കോപമൊന്നും കാണിക്കാതെ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ എവിടെയാണ് ശിശു എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തി തിരിച്ചു വരുമ്പോ എന്നെ അറിയിക്കണം, എനിക്കും ആ പോയി ശിശുവിനെ കാണണം. പക്ഷേ അവന്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു, ആ ശിശുവിനെ കൊല്ലാനായിട്ടായിരുന്നു. ഈശ്വരന് കാഴ്ചകൾ അർപ്പിച്ച അവസരത്തില് അവർക്ക് സ്വപ്നത്തിൽ ഒരുപാടുണ്ട്, ദർശനം ഉണ്ടാകുന്നു. തിരിച്ച് ഹെരോദാവിന്റെ അടുക്കിലേക്ക് പോകരുത്. അങ്ങനെ ഹെരോദാവിനെ കാണാതെ മറ്റൊരു വഴിയായി അവർ പോകുമ്പോൾ അവരുടെ പ്രവൃത്തിയിൽ ക്ഷുഭിതനായ ഹെരോദാവ് ഇല്ലയോ യേശുവിനെ കൊല്ലാനായിട്ട് ആ സ്ഥലം തിരിച്ചറിയാൻ കഴിയാതെ പോയപ്പോൾ ആ പ്രായത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാനുള്ള ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയും ഏറ്റവും ദുസ്സഹമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നതാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ. ഏറ്റവും ഹീനമായ കൊലപാതകം സാക്ഷീകരിച്ചു. അപ്പം ബേത്ലഹേം എന്ന് പറയുന്നത് വെറും നിർദോഷികളായ ശിശുക്കളുടെ രക്തം കണ്ട ഒരു പട്ടണമായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആ ബേത്ലഹേം അധികം താമസിയാതെ തന്നെ ലോകം കണ്ട ഏറ്റവും വിശുദ്ധമായ സ്ഥലമായിട്ട് മാറ്റപ്പെട്ടു. അവൾ അതുകൊണ്ട് ആ ശിശുക്കളുടെ മരണം കൊണ്ട് ബേത്ലഹേമിന്റെ ശാപം അവസാനിക്കുകയും ബേത്ലഹേം ഏറ്റവും വിശുദ്ധമായ സ്ഥലമായിട്ട് മാറ്റപ്പെടുകയും ചെയ്തു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 2 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹൂദയിലെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല, എന്റെ ജനമായ ഇസ്രായേലിലെ മേയ്പാറുള്ള തലവൻ നിന്നു നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മീഖാപ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ യഹൂദയിലെ ബേത്ലഹേം ഏറ്റവും ചെറിയ പട്ടണമായിട്ട് തരതാഴ്ത്തിയെങ്കിൽ ഇവിടെ മത്തായിയുടെ സുവിശേഷം 2 അധ്യായം 6 വാക്യം നമ്മൾ വായിക്കുമ്പോൾ പ്രവചനത്തിൽ നിന്നൊരു ഭാഗമാണെങ്കിൽ പോലും അവിടെ മത്തായിശ്ലീഹ ലോകത്തോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് യഹൂദയിലെ ബേത്ലഹേം ഇനി മുതൽ ഒരു ചെറിയ പട്ടണമല്ല, യഹൂദയിലെ ബേത്ലഹേം ലോകം കണ്ട ഏറ്റവും വലിയ പട്ടണമായിട്ട് മാറ്റപ്പെടുകയാണ്. കാരണം മാറ്റപ്പെടാനായിട്ട് കാരണം ലോകം കണ്ട ഏറ്റവും വിശുദ്ധിയുള്ള അരുമനാഥനായ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതാരം ചെയ്യുവാൻ തക്കവണ്ണം തെരഞ്ഞെടുത്ത പട്ടണമാണ് എന്ത്? യഹൂദയിലെ ബേത്ലഹേം. ഞാൻ ഈ ഒരു ചിന്ത നിങ്ങളുടെ ഉപാകെ പറയാനായിട്ട് കാരണം, യഹൂദിയിലെ ബേത്ലഹേം എന്നൊരു പട്ടണം ചെറുതായിരുന്നിട്ടും ക്രിസ്തു ആ പട്ടണത്തിൽ ജനിച്ചപ്പോൾ അതെന്തായിട്ട് മാറി? ഏറ്റവും ലോകം മുഴുവൻ അറിയപ്പെട്ട ബേത്ലഹേം അപ്പത്തിന്റെ ഈ പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യർക്കും തിരുത്തി വരുത്താൻ തക്കവണ്ണം ഉറവിടമായിട്ട് മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഈ ദേശം ഏറ്റവും പരിമിതിയിൽ നിന്നും അസാധ്യതകളിലേക്ക് വളരാനായിട്ട് കാരണം ഈ പട്ടണത്തിൽ ആര് ജനിച്ചതുകൊണ്ടാണ്? ക്രിസ്തു ജനിച്ചതുകൊണ്ടാണ്. ഇത് നമ്മുടെ വ്യക്തിജീവിതമായിട്ട് പരാമർശിച്ച് നമ്മൾ നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഒക്കെ എത്ര ചെറുതായിരുന്നാണേലും ഞാനും നിങ്ങളൊക്കെ എത്ര കുറവുള്ളവരാണെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ക്രിസ്തു ജനിക്കുമ്പോൾ നമ്മൾ ആരായിട്ട് മാറുന്നു? ഈ ബേത്ത്ലഹേം പോലെ ലോകം മുഴുവൻ അറിയപ്പെട്ട, ലോകം മുഴുവൻ ആദരിക്കപ്പെട്ട, ഈ ഭൂമി മുഴുവൻ പ്രകാശിപ്പിക്കുവാൻ തക്കോളം സാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട്, ഒരു പട്ടണമായിട്ട് രൂപാന്തരപ്പെടും. അവിടെയാണ് ഒരു വ്യക്തി ക്രിസ്തുവിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ ക്രിസ്തു ജനിക്കുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന സമഗ്രമായ വ്യതിയാനത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് യഹൂദിയിൽ ക്രിസ്തു ജനിച്ചത്. നിങ്ങളൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ടായിട്ട് സംഗതിയാണ് മുത്തുച്ചിപ്പി എന്ന് പറഞ്ഞ സംഗതി. മുത്തുച്ചിപ്പി പലരും പ്രസംഗിച്ച കേട്ടതാണ് അല്ലെ. ഈ മുത്തുച്ചിപ്പി മുത്തുച്ചിപ്പിയായിട്ട് വരുന്നൊരു സംഗതിയല്ല. ഈ ചിപ്പിക്കകത്ത് മുത്തു വരുന്നതിന് മുമ്പ് ഈ ചിപ്പിക്കൊരു പ്രത്യേകത, ആർക്കും കണ്ടാൽ ആകർഷണം തോന്നുന്ന ഒരു വസ്തുവല്ല ഈ ചിപ്പി എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് ഇറച്ചിയുടെ കുറച്ച് പശിമയും ചെളിയും മാത്രം അടിഞ്ഞു കിടക്കുന്ന ഒരു സംഗതിയാണ്. കടലിന്റെ അടിത്തട്ടിൽ നിന്ന് അത് എടുക്കുന്നത് ഞാനത് കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിരിക്കുന്ന അവർ അവരറിവനുസരിച്ച് കടലിന്റെ അടിത്തട്ടിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു സംഗതിയായിട്ട്. അപ്പൊ ഇത് വളരെ നൂറ്റാണ്ടുകളുടെ പ്രോസസ്സിൽ കൂടിയാണ് ഈ ചിപ്പി മുത്തുച്ചിപ്പിയാണ് രൂപാന്തരപ്പെടുന്നത്. ഗുരു നിത്യജീവനേദിയുടെ ഒരു പുസ്തകത്തിൽ ഈ മുത്തുച്ചിപ്പിയുടെ രൂപാന്തരത്തെ പറ്റി പറയുന്നത് ക്രിസ്തുവിന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു രസകരമായ, അല്ലെ, ക്രിസ്തു ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോഴുള്ള സ്വാധീനത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ഈ ധന്യനായ നിത്യജീവനേദി അതിനെ, ഈ സ്വാമി അതിനെ വിശദീകരിക്കുന്നത്. അപ്പൊ ഈ നിരന്തരമായി ഈ കടലിൽ കൂടി ഈ തിരമാലകളിൽ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഒലഞ്ഞ് ഈ ഒരു ജീവനുള്ള വസ്തുവായിട്ടാണ് പറഞ്ഞത്. അതിന്റെ അകത്ത് ഇങ്ങനെ ഈ മണൽത്തരികൾ വന്ന് കൂറുമ്പോൾ ഈ ചിപ്പിക്ക് ഒരുപാട് വേദന എടുക്കും, ഒരുപാട് നൊമ്പരങ്ങളുണ്ട്. ഈ നൊമ്പരങ്ങൾ ശക്തമായി ശക്തമായി മരണപ്പെടും. മരണപ്പെട്ടതിന് ശേഷം ഈ ചിപ്പിയിൽ മണൽത്തരികളിൽ കൂടിയുള്ള, ഞാൻ പറഞ്ഞല്ലോ, അതിനെ ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ അറിയത്തില്ലെങ്കിൽ തന്നെയും നൂറ്റാണ്ടുകളുടെ പ്രോസസ്സിൽ കൂടി പതിയെ പതിയെ ഈ മുത്ത ഇതിലേക്ക്, ഈ പവിഴം ഇതിലേക്ക് പ്രവേശിക്കും. അങ്ങനെ ഈ ചിപ്പി മുത്തുച്ചിപ്പിയായിട്ട് രൂപാന്തരപ്പെടുത്തുമ്പോൾ വെറും വിലയില്ലാത്ത, ആകർഷകമല്ലാത്ത ഈ ചിപ്പി ഏറ്റവും വിലയുള്ള, മൂല്യമുള്ള, അനേകർക്ക് കാണുമ്പോൾ ആകർഷകത്തോളം ഒരു വസ്തുവായിട്ട് രൂപാന്തരപ്പെടും. അങ്ങനെ ഒരു വ്യക്തി, ഏത് രൂപഭേദമല്ലാത്ത ഒരു വ്യക്തിയിലും ക്രിസ്തു രൂപാന്തരപ്പെടുമ്പോൾ അവന്റെ ജീവിതത്തിലുണ്ടാകുന്ന വ്യതിയാനത്തെ, അവനുണ്ടാകുന്ന സൗന്ദര്യത്തെ ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് ഈ ഒരു സംഭവം ഗുരു നിത്യജയനേദി തന്റെ കഥയില് ആവിഷ്കരിച്ച് കാണിക്കുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കി, ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന എത്രയോ മനുഷ്യര് ലോകത്ത് പ്രയോജനമില്ലാത്ത മനുഷ്യരായിട്ട് ജനിച്ചെങ്കിലും താമസിക്കാതെ തന്നെ ക്രിസ്തു അവരുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യരായിട്ട് മാറ്റപ്പെടുകയാണ്. നമുക്കറിയാം, ഭാരതത്തിന്റെ അമ്മയെന്ന് ലോകം, ലോക ഭാരതത്തിന്റെ നുറുകയിൽ കാണുന്ന മദർ തെരേസ, മദർ തെരേസയുടെ പിക്ചറുകൾ കാണുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന സുസ്തിദാസനെ പോലെ വലിയ, അല്ലെങ്കിൽ ഐശ്വര്യ റായി പോലെ സുന്ദരിയൊന്നും അല്ല. പക്ഷെ ഇതുപോലുള്ള സ്ത്രീകളെ കാണുന്നത് പോലെയല്ല മദർ തെരേസ കാണുന്നത് അല്ലെ. മദർ തെരേസയുടെ സാന്നിധ്യം അടുത്തു നിൽക്കുന്നതാണ് ഒരു ആത്മീയ എനർജിയാണ്. കാരണം വിരൂപയായ ഈ സ്ത്രീയിൽ വസിക്കുന്നത് ക്രിസ്തുവിന്റെ സാന്നിധ്യമായതുകൊണ്ട് സമീപിക്കുന്ന ആളുകൾക്കൊക്കെ ഈ അമ്മയെ കാണുമ്പോൾ ഒരു സ്പിരിച്വൽ എനർജി ഉണ്ടാകുന്നത്. ഈ ഭൂമിയിൽ ആർക്കെങ്കിലും ഒരു സ്പിരിച്വൽ എനർജി ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ക്രിസ്തു വസിച്ചവർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ അതിശയം. ഞാൻ ഓർക്കുന്നുണ്ട്, വാങ്ങിപ്പോയ ചില പിതാക്കന്മാരെ, നമ്മുടെ വാങ്ങിപ്പോയ ദിദിയൻ ബാബായും അല്ലെങ്കിൽ അതുപോലുള്ള പിതാക്കന്മാരുടെ അടുത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ശക്തി, അവരുടെ മുഖം കാണുമ്പോഴേ ഒരു പ്രത്യേക എനർജിയാണ്. കാരണം എന്നറിയാമോ, മരിക്കുന്ന നിമിഷം വരെയും കുമ്പിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ സമർപ്പിതമായ ജീവിതം വെച്ച പിതാക്കന്മാരുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ആ ഒരു ഒരു വെട്ടത്തിന്റെ പ്രസരണം നമ്മുടെ ശരീരത്തെ പ്രതിഫലിക്കും എന്നുള്ളതാണ്. അപ്പൊ ദൈവം തരുന്ന നന്മകളെ ഹൃദയത്തിൽ കാത്തുസൂക്ഷിച്ച് ജീവിച്ചിരിക്കുന്ന മനുഷ്യരൊക്കെ ഒരുപാട് ലോകത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എത്ര പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്ന മനുഷ്യരാണെങ്കിലും, എത്ര പരിമിതരായി ജീവിക്കുന്ന മനുഷ്യരാണെങ്കിലും, എത്ര കുറവുള്ളവരായി ജീവിച്ച മനുഷ്യരായെങ്കിലും, നിങ്ങളുടെ സൗന്ദര്യത്തിന്റെ കുറവുകളെ പറ്റിയോ നിങ്ങളുടെ ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളെ പറ്റിയോ ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു വസിച്ചാൽ ലോകം കണ്ട വലിയ മനുഷ്യരായിട്ട് നിങ്ങൾ മാറ്റപ്പെടും. ക്രിസ്തു ഹൃദയത്തെ വസിക്കാനായിട്ട് നമ്മുടെ അത്ര ഒരുക്കി കൊടുത്താൽ മതി, ആളുകൾ നമ്മളെ സ്നേഹിക്കുകയും ആകർഷിക്കുകയും ചെയ്യും. യാതൊരു സംശയവും അതിന്റെ അകത്തില്ല. ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിൽ അതൊരു വലിയ യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ പരിപാടി പേര് അദ്ദേഹം വലിയ സുന്ദരമല്ല, ഇപ്പൊ ഓട്ടോയിലൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് സൗന്ദര്യം വെച്ച് കാണിക്കുന്നുണ്ട്. അദ്ദേഹം വലിയ സൗന്ദര്യ സുന്ദരമായ മനുഷ്യനൊന്നല്ലെന്നാണ് പറയുന്നത്. പക്ഷെ എത്രയോ ആളുകളാ, എത്രയോ വിദ്യാഭ്യാസത്തിന്റെ ഔന്നത്തിൽ മന്ത്രിമാരും ഗവർണർമാരും ഒക്കെ ചെന്ന് ആ കബറത്തിൽ പോയി, കബറിങ്ങിൽ പോയി സാഷ്ടാംഗം വീഴാനായിട്ട് കാരണം എന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ ഉള്ളിൽ ക്രിസ്തു ഉള്ളത് നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഏതൊരു മനുഷ്യനിൽ ക്രിസ്തു ഉണ്ടോ അവരൊക്കെ പ്രകാശമുള്ളവരായിട്ട് മാറ്റപ്പെടും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആട്ടിടയന്മാര് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്, ആട്ടിടയന്മാരെ പോലെ നിഷ്കളങ്കതയും മാലാഹമാരെ പോലെ വിശുദ്ധിയും ജ്ഞാനികളെ പോലെ ഉൾക്കാഴ്ച ഉള്ളവരായിട്ട് മാറ്റപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായിട്ട് മാറുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എനിക്ക് ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ആരും അയച്ചു തന്നതാണ്, വൈക്കം വിജയലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയുടെ ഒരു കലാവിരുന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിന്റെ കണ്ണു നിറഞ്ഞു. നമുക്ക് ഈ വലിയ പ്രസംഗരെ കണ്ടാലും വലിയ പാടുന്നവരെ എന്നതാണ് എനിക്ക് വലിയ 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 നിരാശ ഒന്നും തോന്നാറില്ല. നിരാശ എന്നുള്ളതല്ല, പക്ഷെ ചില മനുഷ്യരെ കാണുമ്പോൾ, ചില മനുഷ്യർ ലോകത്തിൽ കാണിക്കുന്ന ചില സംഗതികൾ കാണുമ്പോൾ എനിക്ക് പ്രയാസം തോന്നാറുണ്ട്. ഒരു അസൂയ എന്ന് വേണേൽ പറയാം. കാരണം രണ്ട് കണ്ണിന് കാഴ്ചയില്ലാത്ത, ആരും കണ്ടാൽ ആകർഷിക്കാത്ത ഈ ഒരു സാധാരണ സ്ത്രീ അവിടെ കയ്യിലിരിക്കുന്ന ഒരു വീണ കൊണ്ട്, തന്റെ കൈയുടെ കരാവിരുത് കൊണ്ട് അവള് ദൈവത്തിന് മുമ്പ് ക്രിസ്തുവിന് മുമ്പ് സമർപ്പിച്ച ഒരു ഗീതമാണ് എന്നെ കണ്ണു നിറയിച്ചത്. പൈതലാം യേശുവെ എന്നുള്ള ഗീതം ആ കയ്യിലിരിക്കുന്ന ഉപകരണം കൊണ്ട് വളരെ മനോഹരമായിട്ട്, വളരെ തിരക്കുള്ള സമയത്താണ് ഞാൻ ഈ പാട്ട് കേൾക്കാൻ, പക്ഷെ ആ തിരക്കുകളൊക്കെ മറന്നുകൊണ്ട് ആ വീണയിൽ നിന്ന് ഉതിർന്നു വരുന്ന നാദത്തിന്റെ മനോഹാരിത അവസാനിക്കുന്നതിന് വരെ ഞാൻ കണ്ണു നിറകണ്ണുകളോട് കേട്ടു നിന്നുള്ളതാണ്. ഒരു കാഴ്ചയില്ലാത്ത ഒരു സ്ത്രീ തന്റെ കയ്യിലിരിക്കുന്ന ഉപകരണം കൊണ്ട് ക്രിസ്തുവിന്റെ ജനനത്തെ വാഴ്ത്തി പാടാനായിട്ട്, ഒരു ഹൈന്ദവ സ്ത്രീ അവര്, അവര് പക്ഷെ അതൊക്കെ ആർക്കെങ്കിലും കിട്ടിക്കാണുമായിരിക്കും. അത് കാണുമ്പോഴും അവരുടെ മുഖമൊക്കെ ഇന്ന് കാണേണ്ടതാണ്. അത് കണ്ണു കാണാത്ത അന്തയ സ്ത്രീ, വിരൂപയായ സ്ത്രീയുടെ കരങ്ങളിൽ കൂടി കരുന്ന ക്രിസ്തുവിനെ മോശപ്പെടുത്തിക്കൊണ്ടുള്ള ഗീതം. രണ്ട് കണ്ണുമുള്ള ആരോഗ്യമുള്ള എന്നെ പോലെ ഒരാള് ആ ഒരു ഉപകരണം കൊണ്ട് എത്ര നേരം ഉപയോഗിച്ചാലും അത്ര ഹൃദ്യമായ ഒരു ഗീതം ഉതിർന്നു വരത്തില്ലെന്നുള്ള ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് പലപ്പോഴും ആ സ്ത്രീയുടെ മുമ്പിൽ, ആ സ്ത്രീയുടെ സമർപ്പണത്തിന്റെ മുമ്പിൽ, ത്യാഗത്തിന് മുമ്പിൽ എന്റെയൊക്കെ ജീവിതം എത്ര നിസ്സാരമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരൻ, രണ്ട് കൈയുമില്ല, രണ്ട് കൈയും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ കാലിന്റെ പെരുവിരലിന്റെ ഉള്ളിൽ ഒരു പെൻസിൽ വെച്ച് ക്രിസ്തുവിന്റെ മുഖം ഒരു പേപ്പറിൽ തീർത്തു. വളരെ മനോഹരമായ രീതിയിൽ. ഞാനൊക്കെ എത്ര ശ്രമിച്ചാലും, ഈ രണ്ട് കൈ കൊണ്ട് എത്ര ശ്രമിച്ചാലും ഇതുപോലൊരു ചിത്രം തീർക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നുള്ള യാതൊരു സംശയവുമില്ല. രണ്ട് കാലുകൊണ്ട് ഈ മനുഷ്യൻ ക്രിസ്തുവിന്റെ മുഖം ഒരു പേപ്പറിൽ കുത്തി വരയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും അവന്റെ കരങ്ങളിലല്ല ക്രിസ്തു ഉള്ളത്, അവന്റെ ഹൃദയത്തിലാണ്. അവന്റെ ഹൃദയത്തിൽ അവൻ തിരിച്ചറിഞ്ഞ ക്രിസ്തുവിന്റെ മുഖമാണ് തന്റെ കാലിൽ കൂടി ഒരു പേപ്പറിൽ രൂപപ്പെട്ടു വന്നത്. ശരീരത്തിന്റെ അവയവങ്ങൾ എത്ര കുറവുള്ളതാണെങ്കിലും, അവയവങ്ങൾക്ക് എത്ര പരിമിതമാണെങ്കിലും, ഒരുവന്റെ ഉള്ളിൽ ക്രിസ്തുവിന്റെ ചിത്രമുണ്ടെങ്കിൽ അവന് ലോകത്തിന്റെ മുമ്പിലാകെ ആ ചിത്രം അനേകർക്ക് ആകർഷിക്കുന്ന വിധത്തിൽ വരച്ചു കാണിക്കാനായിട്ട് കഴിയും എന്നുള്ളൊരു ഉദാഹരണം പറയാനായിട്ടാണ് ഞാൻ ഈ ഉപകളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് പങ്കുവച്ചത്. അപ്പൊ നമ്മുടെയൊക്കെ എത്ര ഈ ലോകത്തിൽ ജീവിതം പ്രഭാതം മധ്യാഹ്നം ഒക്കെ കഴിഞ്ഞ ആളുകളുണ്ട്, പക്ഷെ നമുക്ക് എത്ര പേർക്ക് ക്രിസ്തുവിന്റെ ചിത്രം, ഞാൻ ഉദ്ദേശിച്ചത് പേപ്പറിൽ വരയ്ക്കാനല്ല, നമ്മുടെ ജീവിതത്തിൽ കൂടി ക്രിസ്തുവിന്റെ ചിത്രം ലോകത്തിന് കാണിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിയണമെങ്കിൽ ഈ പറയുന്ന ക്രിസ്തു ഉള്ളിൽ വസിക്കണം. നമ്മുടെ ആഘോഷങ്ങളിലൊക്കെ ക്രിസ്തു, നമ്മുടെയൊക്കെ ആഘോഷങ്ങളാണ് നമ്മളൊക്കെ നടത്താറുണ്ട്. ഞാനും അച്ഛനും ഒക്കെ ദീർഘമായ ആരാധന കഴിഞ്ഞിട്ട് വന്നവരാ, പക്ഷെ ഞെട്ടലോട് ഓർക്കുന്നു ഞങ്ങളുടെ ആരാധനകളിലും ക്രിസ്തു ജനിച്ചിട്ടുണ്ടോ എന്നുള്ളത്. നമ്മുടെ പിതാക്കന്മാർ ഇതിലേക്ക് വെച്ചത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു വശത്തു കൂടി ഉണ്ടെന്ന് നമുക്ക് പറയാം, പക്ഷെ ആത്മാർത്ഥമായിട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ അനുതാപത്തോടെ പങ്കുവെക്കുമ്പോൾ ഞാനൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലാണോ ജീവിക്കുന്നത്, ചിന്തിക്കുന്നത്, പ്രവർത്തിക്കുന്നത് എന്നൊന്ന് ഒന്ന് കാര്യമായിട്ട് മനനം ചെയ്യുമ്പോഴാണ് ഞെട്ടലോട് ഈ ജീവിതം എന്താണെന്നുള്ളതിനെ പറ്റി ഒരു ഭയാനകമായിട്ടൊരു ചിന്ത മനസ്സിലുണ്ടാകുന്നത്. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസമരിക്കട്ടെ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങ് ഇത്രമാത്രം ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോഴും ഈ ആഘോഷങ്ങളുടെ മധ്യത്തിലൊക്കെ ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് അവിടുന്ന് ജനിക്കണമേ. എപ്പോഴും ഉള്ളിൽ ക്രിസ്തു ജനിക്കുമ്പോഴാണ് അനേകരെ ആത്മീയതയിൽ സ്വാധീനിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. ഏതെങ്കിലും ഒരു മനുഷ്യന് യഥാർത്ഥമായിട്ട് ക്രിസ്തുവിനെ സ്വാധീനിക്കാൻ ഒത്തിരി വഴികൾ പലരും കാണുന്നുണ്ട്. വലിയ പ്രസംഗങ്ങൾ നടത്താറുണ്ട്, അത്ഭുതങ്ങളൊക്കെ നടത്താറുണ്ട്. അതൊക്കെ വെറും തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് ലോകം മുഴുവൻ തിരിച്ചറിയാം. അത്ര ഒന്നും ചെയ്യാൻ പോകാതിരിക്കാൻ നല്ലത്, അധികം സ്വാധീനിച്ചില്ലെങ്കിൽ ഇത്ര തട്ടിപ്പുകൾ നടത്താതിരിക്കാൻ നല്ലത്, ഒന്നും വേണ്ട. ക്രിസ്തു ഒരു മനുഷ്യനിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവനിൽ ചില നന്മകളൊക്കെ രൂപപ്പെട്ടു വരും. അത് വാക്കുകളിൽ കൂടിയല്ല, ചില ജീവിത അനുഭവങ്ങളിൽ കൂടിയ ചില നന്മകൾ പുറപ്പെട്ടു വരുന്നത്. ഞാൻ ഓർക്കുക, ഒരു കുറച്ച് നാൾ മുമ്പ് എന്റെ പങ്കുവച്ചുള്ള ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു. ബാംഗ്ലൂരിൽ ജനിച്ചൊരു ചെറുപ്പക്കാരനാണ്, ഹൈന്ദവനാണ്. വെറും അവൻ ഭക്ഷിച്ചു പുജിച്ചു വന്നത് ആളുകള് ഹോട്ടലിൽ നിന്ന് ഇട്ട മാലിന്യങ്ങള് തെരുവിൽ വഴിവാരങ്ങളിൽ നിക്ഷേപിക്കുന്നതിൽ കൂടിയാണ്. അത് കഴിച്ചു വന്നൊരു ചെറുപ്പക്കാരനാണ്. അവൻ അവസാനം അവിടെ ഇവിടെയൊക്കെ പണി ചെയ്ത് ഓട്ടോറിക്ഷ വാങ്ങിച്ചു. അങ്ങനെ ഓട്ടോറിക്ഷ വാങ്ങിച്ച് അനേകരെ ഇങ്ങനെ ഓടിച്ച് ആ പൈസ കൊണ്ട് ഒന്നും രണ്ടും മൂന്നും പേർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ മൂന്നും നാലും ആർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത് ഇന്ന് അവർ ഒരു ദിവസം 1000-ൽ പരം ആളുകളെ തീറ്റി പോറ്റുന്നുണ്ട്. അവർ വലിയ അവാർഡ് കൊടുത്തു, വലിയ വലിയ ആളുകളൊക്കെ അവാർഡിൽ വന്നത്. അവാർഡ് കൊടുക്കുന്നത്. എനിക്ക് അംബാനിനാണ് അവൻ അവാർഡ് കൊടുക്കുന്നത്. അവാർഡ് കൊടുത്തതിന് ശേഷം അവൻ അവനെ ആദരിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ നിന്നോളം വിളിച്ചു പറയുന്നുണ്ട്, ഈ ഒരു ഹൈന്ദവനായിട്ട് ലോകത്തിൽ ജീവിച്ച് ഇത്രയും ആളുകളെ ഈ ഓരോ നിമിഷവും പട്ടണി മാറ്റുവാൻ തക്കവണ്ണം എന്നിൽ ആ ഒരു സ്വാധീനം ചെലുത്തിയത് ഈ പറയുന്ന മറ്റാരുമല്ല, എന്നിൽ സ്വാധീനം ചെലുത്തിയത് പാപങ്ങളുടെ അമ്മ എന്ന് പറയുന്ന മദർ തെരേസയാണ്. കാരണം ഒരു സാധാരണ സ്ത്രീ തന്റെ ജീവിതത്തിൽ ചെയ്ത കർമ്മങ്ങളെ ഒരു ഹൈന്ദവനായ മനുഷ്യൻ സ്വാധീനിച്ചുകൊണ്ട് അനേകർക്ക് ആ ക്രിസ്തു അപ്പം തന്റെ ശരീരം അപ്പം കൊടുത്തതുപോലെ തന്നെ അവന്റെ വിയർപ്പിന്റെ പ്രതിഫലം കൊടുക്കത്തക്കോളുള്ള ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സാമൂഹിക പ്രതിബദ്ധതയിലേക്ക് അവൻ മനസ്സ് ഉയർന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനും നിങ്ങളും ഒക്കെ ഈ ലോകത്തിൽ എന്ത് ചെയ്യുന്നു, എത്ര പേർക്ക് സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളത് സ്വയം പലപ്പോഴും ഞാൻ ചിന്തിക്കാറ് നമ്മളൊക്കെ ഒരുപാട് സ്വാർത്ഥരാണ്, എന്തുമാത്രം അനുഗ്രഹങ്ങൾ ദൈവം തന്നു, പക്ഷേ നമ്മുടെ അനുഗ്രഹങ്ങളിൽ എത്ര നേരം തൃപ്തി പ്രാപിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറെ കൂടെയൊക്കെ ഉൾക്കാഴ്ചയായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആട്ടുടയന്മാരെ പോലെ നിഷ്കളങ്കതയും മാലാഖമാരെ പോലെ വിശുദ്ധിയും അതുപോലെ തന്നെ ജ്ഞാനികളെ പോലെ വിവേകതയുള്ളവരാണെങ്കിൽ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കുവാൻ തക്കവണ്ണമുള്ള ഒരു മനസ്സ് നമ്മുടെ ജീവിതത്തിൽ ഈ ചിന്തകളിൽ കൂടി ഒക്കെ ഉണ്ടായി വരട്ടെ. അപ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ ബേദലഹേമിന്റെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്നത്. ബേദലഹേം എന്ന് പറയുന്നത് ഒരു പ്രതിബന്ധത്തിന്റെ പരിമിജിത അനുഭവമാണെങ്കിൽ ക്രിസ്തുവിന്റെ ജനനത്തോടുകൂടി അത് ലോകം മുഴുവൻ അറിയപ്പെട്ട ലോകത്തിന് തൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണം സാധിക്കുന്ന ഒരു വ്യക്തിയെ ലോകത്തിന് സമ്പാദിച്ച ഒരു ദേശമായിട്ട് മാറ്റപ്പെടുകയാണ്. അങ്ങനെ ജീവിക്കുവാൻ ചിന്തിക്കുവാൻ പ്രവർത്തിക്കുവാൻ ഈ ബലഹീനനായിരിക്കും എന്നെ കാണുന്ന നിങ്ങൾക്കും ഒക്കെ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഉപസമരിക്കുന്നു. ഒരു പക്ഷെ ഐസക് അച്ഛനെ ഇപ്പൊ വന്നതേ ഉള്ളൂ, അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി എന്റെ സ്നേഹം നിറഞ്ഞ നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തിന്റെ ആ നല്ല സന്തോഷം പങ്കുവെച്ചുകൊണ്ട് വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവം തന്നെ അവരെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.
കർത്താവിൽ അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛന്റെ പ്രസംഗം മുഴുവനും എനിക്ക് കേൾക്കുവാൻ സാധിച്ചില്ല എങ്കിലും ക്രിസ്മസിന്റെ പ്രാധാന്യത്തോട് ചേർത്ത് ഒരു മനുഷ്യനിൽ അവന്റെ ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ അവന്റെ ഉള്ളിൽ വളരുന്ന ക്രിസ്തുവിന്റെ മനോഹരത്വമാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതവും അനിവാര്യവും എന്ന് വിശദീകരിക്കുവാനാണ് അച്ഛൻ ആദ്യോടൊന്നും ശ്രമിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. അതിനോട് കൂട്ടിച്ചേർക്കുവാൻ ഒത്തിരി കാര്യങ്ങളെങ്കിലും എൻ്റെ മനസ്സിലേക്ക് വരുന്നില്ല എങ്കിലും ഇന്ന് രാവിലെ നടന്നൊരു ചെറിയ സംഭവം, ഞാനും വളരെ പ്രതീക്ഷയോടെ അച്ഛനും ഞാൻ ഇന്നലെ സംസാരിച്ച് ഞാനിവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. എനിക്ക് രാവിലെ ഒരു വീട്ടിൽ വരെ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നു. നാട്ടിൽ നിന്ന് ഒരാൾ ഇന്ന് പോവുക, ഇന്നലെ വന്ന് ഇന്ന് പോകും. അതും കഴിഞ്ഞ് കാറിനകത്ത് ഗ്യാസ് ഫില്ല് ചെയ്യാൻ വന്ന സ്ഥലത്ത് ഒരു ദരിദ്രനായ ഒരു മനുഷ്യൻ, ഞാൻ ഗ്യാസ് ഫില്ല് ചെയ്യാൻ അവിടെ നിൽക്കുന്നു. ആകെ എനിക്ക് കാണിക്കാൻ ഈ കുരിശ് കണ്ടതുകൊണ്ടായിരിക്കും, തൊപ്പി മാത്രം വെച്ചിരുന്ന ഒരു പക്ഷേ ആ വ്യക്തി എൻ്റെ അടുത്ത് വരുമെന്ന് എനിക്ക് തോന്നിയില്ല. എൻ്റെ അടുത്തോട്ട് വന്നിട്ട് ആ പുള്ളി ഇംഗ്ലീഷിൽ സംസാരിച്ചതാണ്, എനിക്ക് പണം വേണം ഭക്ഷണം കഴിക്കാനാണ്. ആ പെട്ടെന്ന് ഞാൻ ഓർത്തു, ഒരു പക്ഷേ ക്രിസ്തു എൻ്റെ മുമ്പിൽ വന്നതാണോ എന്ന് വെറുതെ, ഞങ്ങൾ പ്രസംഗകരാണല്ലോ അതുകൊണ്ട് എപ്പോഴും പറയുന്നത് ഇങ്ങനെ എങ്ങനെയൊക്കെ ആയിരിക്കും ക്രിസ്തു വരുന്നതെന്ന്. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, ഒരു പക്ഷേ ഇത് ക്രിസ്തു ആയിരിക്കാം. അപ്പം ഞാൻ കരുതി കഴിഞ്ഞ ഇന്നലെ ദിവസങ്ങളൊക്കെ ആയപ്പം പള്ളിയിൽ നിന്നും അത്യാവശ്യം കുറച്ച് പേരൊക്കെ ചില ഗിഫ്റ്റൊക്കെ തന്നു. അപ്പം ആ ഗിഫ്റ്റ് എല്ലാം കൂടെ ഞാൻ കരുതി വെച്ച, അതുകൊണ്ട് പ്രയോജനമില്ലെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ വിചാരിച്ച് കിട്ടിയത് ഇന്നൊരു അപ്പം ഏറ്റവും ഇത് ഒന്നിൻ്റെ ഇരിപ്പുണ്ട്, അഞ്ചിൻ്റെ ഇരിപ്പുണ്ട്, പത്തിൻ്റെ ഇരിപ്പുണ്ട്. സാധാരണ ഞാൻ പരതുന്നത് ഒന്നുണ്ടോന്നാണ്, ഞാൻ ബലഹീനനായ മനുഷ്യനായതുകൊണ്ടായിരിക്കാം. പക്ഷെ ക്രിസ്മസ് ആയതുകൊണ്ട് ഞാൻ കുറച്ചില്ല, പത്ത് ഉടനേക എന്ന് പറഞ്ഞ് പത്തെടുത്ത് കയ്യിലോട്ട് കൊടുത്തപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഐ നീഡ് ഓൺലി $1. അപ്പൊ ഞാൻ അതിശയിച്ചു പോയി. ഞാനതിനെ തിരിച്ചു പറഞ്ഞേനെ ഇതെല്ലാം കൂടെ നമ്മൾ ആർത്തിയോട് നോക്കിയേനെ ആ വാലറ്റിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. ആ 100 തന്നില്ലെങ്കിലും കുഴപ്പമില്ല, 50 മതിയെന്ന് ഞാൻ പറഞ്ഞേനെങ്കിൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് $1 മതി. അപ്പോൾ $1 ഞാൻ എടുത്തു കൊടുത്തു. അദ്ദേഹം കൈകൂപ്പി. കൈകൂപ്പുന്ന പാരമ്പര്യം അങ്ങനെ അമേരിക്കയിൽ ഉണ്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല, അതൊരു ഹാർട്ട് ഭാരതത്തിന്റെ സംസ്കാരമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറയുന്നതിന് മുമ്പേ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചു. അപ്പൊ കെട്ടിപ്പിടിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, ഞാൻ കുളിച്ചിട്ട് പുതിയ വസ്ത്രമൊക്കെ അണിഞ്ഞ് പുരോഹിതന്റെ വേഷത്തിൽ വന്നപ്പോൾ അവൻ എവിടെയോ രാത്രി ഉറങ്ങിയത് ഏതോ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ഥലത്താണെന്നുള്ളത് എന്റെ വസ്ത്രം കൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാം. താടി നീട്ടി വളർത്തിയിട്ടുണ്ട്, വേണമെങ്കിൽ ഒരു അച്ഛനാക്കിയാൽ കൊള്ളാം, ഒന്ന് വൃത്തിയാക്കി എടുത്താൽ എന്നെക്കാളും ഒക്കെ നല്ല താടിയൊക്കെ ഉണ്ട്, നല്ലൊരു മനുഷ്യൻ. പക്ഷെ ഹഗ് ചെയ്തിട്ട് എന്റെ കാലയിലൊക്കെ പിടിച്ചു. അതുകൂടെ കഴിഞ്ഞപ്പോ എനിക്ക് ആകെ ഒരു പേടിയായി, ഇതെന്താ ഇനി സംഭവിക്കാൻ പോകുന്നത്. എപ്പോഴും എന്റെ മനസ്സിരിക്കുന്ന ഇവിടെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വരാനും പറ്റുന്നില്ല. പക്ഷേ ഞാൻ വണ്ടി ഓടിച്ചു വന്നപ്പോഴും സാധാരണ താമസിച്ചാണ് ഞാൻ വരാറില്ല. പ്രത്യേകിച്ച് ഒരു 11 മണി കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ നോക്കൂ, ഈ അച്ഛൻ എവിടെ പോയി കിടന്നു, സ്റ്റാഫ് ബോർഡിന്റെ അത് താമസിക്കുന്ന അച്ഛൻ എവിടെയായിരുന്നു എന്നൊരു ചിന്ത വരും. പക്ഷെ ആ സന്തോഷം കൊണ്ട് ഞാൻ നേരെ വണ്ടി ഓടിച്ചു ഇങ്ങനെ വരികയാണ്. ഞാനത് ആ സംഭവം ഈ ക്രിസ്മസിന്റെ കാലങ്ങളായിട്ട് എനിക്ക് ഒത്തിരി അച്ഛൻ പറഞ്ഞ വാക്കിനോട് ചേർത്ത് വെച്ചപ്പോൾ അത് വലിയ കുളിർമ തോന്നി. 10 കൊടുത്തപ്പോ 1 പോയോളൂ എന്ന് കുളിർമയല്ല, പക്ഷെ അങ്ങനെ ഒരു സംഭാഷണവും സംവേദനവും ഇന്ന് എനിക്ക് രാവിലെ നടത്താൻ പറ്റിയല്ലോ. ആദിമ ക്രൈസ്തവ സഭയിൽ ആധ്യാത്മിക കൃപയുടെ ദൈവശാസ്ത്രമായിരുന്നു എപ്പോഴും ഉള്ളത്. ക്രിസ്തു പഠിപ്പിച്ചത് അത് തന്നെയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ തലമുറ, എന്റെ കേൾക്കുന്ന തലമുറ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ജനിച്ചു വളർന്ന തലമുറ വളരെ ഒരാളെങ്ങാണ് ഏതെങ്കിലും സ്ഥലത്തിരുന്ന് കേൾക്കുന്നെങ്കിലും ഉണ്ടായി. ബാക്കി ഭൂരിഭാഗം പേരും ഒരു ദാരിദ്ര്യ മേഖലയിൽ കൂടെ, അങ്ങനെ പറയുമ്പോൾ ആർക്കും പ്രയാസമൊന്നും തോന്നരുത്, ഞാനും പറയാം, ആ ദാരിദ്ര്യ മേഖലയും വിശപ്പിന്റെ മേഖലയും ഒക്കെ സുഭിക്ഷമായ ഒരു കാര്യവും കിട്ടാതെ, വല്ലപ്പോഴും നമുക്ക് വീട്ടിലൊരു വിരുന്നുകാർ വരുമ്പോഴോ അല്ലെങ്കിൽ ഓണത്തിനൊക്കെ മാത്രമാണ് നമ്മളിൽ സുഭിക്ഷത. അതുകൊണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് കൂടെ കൂടെ വിരുന്നുകാർ വരണേന്ന്. അപ്പൊ അന്നാണ് നമുക്കൊരു ഉത്സവം പോലെ തോന്നിക്കുന്നത്. അപ്പൊ ഇന്ന് അതെല്ലാം കഴിഞ്ഞ് ഇന്ന് സംഭരിച്ചു വെക്കുന്ന ദൈവശാസ്ത്രമാണ്. ഇത് ഞാൻ വെറുതെ പറഞ്ഞതല്ല, എനിക്ക് കിട്ടിയ ഒരു പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നതാണ്. ആ ദാരിദ്ര്യത്തിന്റെ ദൈവശാസ്ത്രത്തിൽ നിന്ന് സംഭരിക്കുന്ന ദൈവശാസ്ത്രത്തിലേക്ക് നമ്മൾ വന്നു. പക്ഷെ എന്താ നമ്മൾ സംഭരിക്കുന്നത്? ആധ്യാത്മിക കാര്യങ്ങൾ സംഭരിക്കണമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിലും നമ്മൾ സമ്പത്ത് സംഭരിക്കാൻ, ഞാനും അങ്ങനെ തൊട്ട് മാറിയിരിക്കുന്ന ആളല്ല, അത് സംഭരിക്കും തോറും നശിച്ചു പോകാത്ത ചില നന്മകൾ ഈ സംഭരിക്കുന്നവരുടെ ഇടയിലുണ്ട്. അവരെയാണ് നമ്മൾ ഇങ്ങനെ വിളിക്കാറുണ്ട്, നന്മ മരം, കനിവിന്റെ മരം, അല്ലെങ്കിൽ നന്മ മരം. പലപ്പോഴും ഇത് തലക്കെട്ടായിട്ടൊക്കെ നമ്മൾ ആർട്ടിക്കലിനകത്തൊക്കെ വായിച്ചു കാണും, നന്മ മരം. നമ്മളിലൊക്കെ ഒരു നന്മ മരം ഇരിപ്പുണ്ട്, നമ്മളിലൊക്കെ ഒരു കനിവിന്റെ മരം ഇരിപ്പുണ്ട്. പക്ഷേ അത് പുറപ്പെടുവിക്കാനും പ്രകടിപ്പിക്കുവാനും ഈ ക്രിസ്മസിനോട് ചേർന്ന് സാധിക്കുന്നെങ്കിൽ അവിടെയാണ് ദൈവം നമ്മുടെ ഉള്ളിലുള്ളത്. മറ്റ് നമുക്ക് വിശക്കുന്നത് പോലെ മറ്റുള്ളവന് ഒരു വിശപ്പുണ്ട്, നമുക്ക് രോഗമുള്ളത് പോലെ മറ്റുള്ളവന് ഒരു രോഗമുണ്ട്, മറ്റ് എനിക്ക് ഇന്ദ്രിയങ്ങളുള്ളത് പോലെ മറ്റുള്ളവനും, എനിക്ക് സംസാരിക്കേണ്ടത് പോലെ മറ്റുള്ളവനും സംസാരിക്കണം. അപ്പൊ ഇങ്ങനെ അവരനെ കൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു കനിവിന്റെ ദൈവശാസ്ത്രം, ഒരു നന്മയുടെ ദൈവശാസ്ത്രം നമ്മളിലൊക്കെ തെളിയുവാൻ ഏറെ അധ്വാനിച്ചും ഏറെ പരിശ്രമിച്ചും ഏറെ ചിന്തിച്ചും പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ ഇന്ന് നമുക്ക് നിന്ന ദൂത് അനുഗ്രഹപ്രദമായിരുന്നു. മാതാവിന്റെ പുകഴ്ച പെരുന്നാളിനോട് ചേർന്ന് അനുഗ്രഹീതമായ ശബ്ദം ദൈവവചനമായി കേൾക്കുവാൻ നമുക്കിടയായതിൽ സന്തോഷിക്കുന്നു. സുപൂർവ പ്രാർത്ഥനയിൽ ശ്രവിക്കുന്ന എല്ലാവർക്കും അവരുടെ ഭവനങ്ങൾക്കും ക്രിസ്മസിന്റെ സകല അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ നിങ്ങളെല്ലാവരെയും ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനെന്റെ ആ വാക്കുകൾ ഇവിടെ പൂർത്തീകരിക്കുന്നു.
പ്രസംഗത്തിൽ ഓർപ്പിച്ച ഒരു ചെറുപ്പക്കാരന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, നമ്മള് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആള്, അല്ലെങ്കിൽ ബിജോയേച്ചന പേരയച്ചേർന്ന ആളുടെ ഓട്ടോരാജ എന്ന അദ്ദേഹത്തിന്റെ പേര്, ഓട്ടോരാജ. നമ്മള് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയിലെ രോഗികളുടെ പേരുകൾ ഓർക്കുന്നു. അതോടൊപ്പം എനിക്കൊരു കണ്ടോളൻസ് കൂടെ പറയാനുള്ളത്, ഡാലസ് സെന്റ് തോമസ് പള്ളിയിലെ വളരെ നല്ല ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായ ബഹുമാനപ്പെട്ട എബ്രഹാം പടന്നലം, അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ് എബ്രഹാം പടന്നലം അങ്കിൾ. നമ്മുടെ ജെയ് കെച്ചന്റെ ഫാദർലോ ആണെന്നുള്ള കാര്യം ചിലർക്ക് അറിയാമായിരിക്കും. ജെയ് കെച്ചന്റെ ഫാദർലോ എന്നുള്ളതിനേക്കാൾ ഉപരിയായി സഭയെ വളരെയധികം സ്നേഹിക്കുന്ന, അതായത് ഏത് കാര്യങ്ങളിലും, സഭയുടെ കാര്യങ്ങളാണെങ്കിലും പള്ളിയുടെ ഇടവയുടെ കാര്യങ്ങളിലാണെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് ഒരു ഇടവയെ നയിക്കുന്നത് തന്നെ അദ്ദേഹമാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെ ആ ഇടവക മുഴുവൻ ആദരിക്കുന്ന ഒരു നല്ല വ്യക്തിത്വപ്പെട്ട എബ്രഹാം പടന്നലം അങ്കിള്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ദൈവസന്നിധിയിലേക്ക് യാത്രയായി എന്നുള്ള കാര്യം ഒരുപക്ഷെ പലരും ചിലർക്ക് അറിയാമായിരിക്കും. ഒരുപാട് അറിയപ്പെടേണ്ട വ്യക്തി എന്നുള്ളതിനേക്കാൾ വളരെ അദ്ദേഹം ധനമൊക്കെയുള്ള മനുഷ്യനാണെങ്കിലും ആ ധനത്തെക്കാൾ ഉപരി ആ ധനത്തെ പറ്റിയുള്ള ഒട്ടും അഹന്തയൊന്നുമില്ലാതെ ഏത് നല്ല കാര്യങ്ങളും ചെയ്യാൻ തക്കവണ്ണം താല്പര്യമുള്ള, വളരെ മതുവയ്ക്കാത്ത കയറി ശുശ്രൂഷിക്കുന്ന ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അത് അദ്ദേഹത്തിന്റെ യാത്ര ഒരുപക്ഷെ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എങ്കിലും ആ കുടുംബം ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നുപോകുന്നു. ആ അനുഗ്രഹിക്കേണ്ട പിതാവിന് നിത്യശാന്തി ലഭിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ പേരിൽ ആ കുടുംബത്തിന് എല്ലാവിധമായ കണ്ടോളൻസും അറിയിക്കുന്നതോടൊപ്പം ആ പിതാവിന് വേണ്ടി ആത്മാവായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴ് പ്രാർത്ഥനയ്ക്ക് മുമ്പുള്ള അനുതാപത്തിന്റെ ഗീതം 2 ലൈൻ ചൊല്ലി ബഹുമാനപ്പെട്ട ഐസക് അച്ഛൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവെ, കറയില്ലാത്ത ഹൃദയം എനിക്ക് അറിയണമെന്നുള്ള ഗീതത്തിന്റെ 2 ലൈൻ നമുക്ക് പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിക്കും.
കർത്താവേ കാറയില്ലാത്ത ഹൃദയമെനിക്കരുളിടണമേ വിടയാധികാരം ചെയ്തതിനാൽ മുന്നേ കാണതു വഷളായി കർത്താവേ പ്രാർത്ഥനയാ സുസ്ഥിരവും ശുദ്ധിയുമുള്ള നിന്നാത്മാവിനെ എന്നുള്ളിൽ നന്നായൊന്നു പൊതുക്കണമേ ആ നിന്നാത്മാവെന്നുള്ളിൽ ദിവസം പ്രതിപാർപ്പിടണമേ മൗനം ദീക്ഷിക്കാതെ
മധ്യസ്ഥാർത്ഥനകളെ പേരുകൾ വായിക്കുന്നു. സി ഐ ജോയി, പി ഐ ജോർജ്, രാജു ഡാനിയൽ, ജോർജ് സ്കറിയ, റേച്ചൽ സ്കറിയ, ഈയാഴ്ച ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുന്ന ഒരു സഹോദരനെ, പ്രത്യേകിച്ച് ക്യാൻസർ ട്രീറ്റ്മെന്റാണ് അതിനു വേണ്ടി പോകുന്ന ഒരു സഹോദരനെ ഓർക്കാം. സാലി പുരിയാക്കോസ്, അതുപോലെ തന്നെ ജോൺ ആൻഡ് മാത്യു, പൊന്നമ്മ കടമ്പനാട്, എലൈജ എബ്രഹാം, റെജി തോമസ്, മഞ്ജു, ഇവ ജോർജ്, ഐസക് ലൂക്കോസ്, പി ഐ ജോർജ്, സോജൻ, കോരി തോമസ്, ഡേവിഡ്, റേച്ചൽ സ്കറിയ, തോമസ് വർഗീസ്, മേരിക്കുട്ടി വർഗീസ്, ജേക്കബ് ചാക്കോ, ചെറിയാൻ മിനു ജോർജ്, മോളി, മോളി താമരവേലി, മേരി മാത്യു, ജെമിനി, നിക്കൽ, അന്നമ്മ ജോർജ്, ബേബിക്കുട്ടി എബ്രഹാം, അമ്മണിക്കുട്ടി ഈശോ, കുര്യൻ ചെറിയാൻ, ജേക്കബ് വർക്കി, ജോൺ ജോർജ്, ജോൺ ചാക്കോ, രാജു ഡാനിയൽ, ഡോഹ അരുൺ, ഡാനിയൽ, ആലീസ് ജോസഫ്. ആലീസ് ജോസഫ് ക്യാൻസറിന്റെ ചികിത്സയിലായിരുന്നു, ഇപ്പോഴിച്ചിരി പ്രയാസം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് കൂടുതൽ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മോളി താമരവേലി, ബഹുമാനപ്പെട്ട തോമസത്തിന് വേണ്ടി വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ അച്ഛൻ സൗഖ്യം പ്രാപിച്ചെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രാർത്ഥനയിൽ ഓർക്കുക. അതുപോലെ തന്നെ എനിക്ക് വളരെ പ്രയാസത്തോടുകൂടി ഒരു കാര്യം കൂടി ഒരാളെ കൂടെ അറിയിക്കാനുള്ളത്, നമുക്കറിയാം പക്ഷെ പലർക്കും അറിയാതിരിക്കുന്ന ഒരു ലീസൺ അച്ഛൻ, ലീസൺ ആൻഡ്രൂസ് അച്ഛൻ, അച്ഛന് ന്യൂയോർക്ക് ഭദ്രാസനത്തിലെ ഒരു യുവ വൈദികരാണ്. ഇവിടെ ജനിച്ചു വളർന്നൊരു അച്ഛനാണ്, അൺമാരിഡ് ആയിട്ടുള്ള അച്ഛനാണ്, വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, എനിക്ക് വളരെ അടുത്ത ഒരു സുഹൃത്താണ് പ്രിയപ്പെട്ട അച്ഛൻ. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട വൈദികരാണ്. പക്ഷെ ഈ അടുത്ത സമയത്ത് ബ്ലഡ് ക്യാൻസർ ആണെന്ന് അറിയപ്പെട്ടു. വളരെ സീരിയസ് ബോൺ ക്യാൻസറാണ്, അല്ലാത്ത സീരിയസ് കണ്ടീഷനിലാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ആ പ്രിയ വൈദികനെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ മറ്റാരെങ്കിലും നിങ്ങളുടെ ഓർമ്മയിലുണ്ട്, അതുണ്ടെങ്കിൽ അവരുടെ സൗഖ്യത്തിന് വേണ്ടി കൃത്യമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കാര്യം.
ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുകയും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നയിക്കുകയും ഉള്ളംകൈയിൽ പരിപാലിക്കുകയും ചിറകിൻ കീഴിൽ സംരക്ഷിക്കുകയും ചെയ്യുന്ന കരുണാമയനായ ദൈവമേ, അങ്ങ് ഈ ലോകത്തിന്റെ വെളിച്ചമായി കന്യകമറിയാം അമ്മയുടെ ഉദരത്തിൽ വസിക്കുകയും ജോസഫ് എന്ന വളർത്തുപിതാവിനോടൊപ്പം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ തിരുക്കുടുംബത്തിന്റെ ഭാഗമായി മാറുകയും വിദ്വാൻമാരും ആട്ടുടയന്മാരും സന്തോഷിച്ച് മാലാഖമാരുടെ സ്വർഗീയമായ ഗീതം ഞങ്ങളെ കേൾപ്പിക്കുകയും അത് ഈ വർഷവും ഞങ്ങൾക്ക് ഭക്തിപൂർവ്വം ആരാധനാലയത്തോട് ചേർന്ന് വിവിധ കാര്യങ്ങളിലൂടെ ആരാധനയുടെ ഭാഗമായി വിശുദ്ധ ബലിയുടെ പരിസമാപ്തിയിലൂടെ ഞങ്ങൾക്ക് നിർവഹിക്കാൻ സഹായിച്ചുവല്ലോ. ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു വരികയും ചെയ്യുന്നു. ഞങ്ങൾ കേട്ടതായ ദൈവവചനം ഞങ്ങളിൽ അസ്തമിച്ചു പോകാൻ ഒരുങ്ങുന്ന, വില പൊഴിഞ്ഞിരിക്കുന്ന ചില നന്മകളെയും ചില കരുണകളെയും ഹൃദ്യമായ ചില ചിന്തകളെയും വീണ്ടും പൂത്തുലയുവാൻ തക്കവണ്ണം, ഇലപൊഴിഞ്ഞ മരത്തിൽ നിന്ന് വീണ്ടും വസന്തകാലത്തിൽ ഇല കിളിർക്കുന്നത് പോലെ ദൈവസന്നിധിയിൽ ഞങ്ങളുടെ ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ ഉപരിയായി ഉള്ളിലുള്ള ക്രിസ്തുവിന്റെ സൗന്ദര്യം വർദ്ധിക്കുവാൻ ഞങ്ങൾക്ക് പുതിയ സാധ്യതകളും ചിന്തകളും അനുഗ്രഹങ്ങളും പകർന്നു തന്ന രാജേഷ് അച്ഛനെ സമർപ്പിക്കുന്നു. ദൈവം നമ്പുരാന്റെ കാരുണ്യം ഞങ്ങൾക്ക് അതിലൂടെ ലഭ്യമായി എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരു വസന്തകാലം ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ ദൈവമേ ഞങ്ങളെ വീണ്ടും സാധ്യതയുള്ളവരാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പാർക്കുന്ന ഈ ദേശത്തെയും ദേശത്തിലെ എല്ലാ ദേവാലയങ്ങളെയും അഭിഷിക്തന്മാരെയും സമർപ്പിക്കുന്നു. ഇന്ന് ഈ പ്രാർത്ഥനാ ശബ്ദവും ദൈവവചനത്തിന്റെ വിളിയും കേൾക്കുവാൻ ഒരുക്കപ്പെട്ട എല്ലാ ഹൃദയങ്ങളെയും അവരുടെ ഭവനങ്ങളെയും കുഞ്ഞുങ്ങളെയും കരുതണമേ. ദൈവമേ ഞങ്ങളിലൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ ഹൃദയങ്ങളിലൊക്കെ എപ്പോഴും നിറഞ്ഞും വെളിച്ചം വിതറി നിന്നിരുന്ന ധാരാളം പേർ രോഗികളായി മാറ്റപ്പെടുമ്പോൾ ഞങ്ങളും അക്കൂട്ടത്തിൽ സങ്കടപ്പെടുന്നു. കർത്താവേ, ആ രോഗത്തിന്റെ അവസ്ഥ രോഗശൈലിയിൽ കിടക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് അത് പൂർണ്ണമായി ബോധ്യമാകുക എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാമല്ലോ. എങ്കിലും ദൈവം തമ്പുരാൻ എന്റെ പരസ്യ ശുശ്രൂഷയുടെ മധ്യത്തിൽ രോഗികളെ തേടി ചെല്ലുമ്പോഴും രോഗികൾ കർത്താവിനെ തേടി വന്നപ്പോഴും മറ്റുള്ളവരുടെ വിശ്വാസം മൂലം കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുത്തപ്പെട്ടപ്പോഴും അങ്ങയുടെ സ്പർശനം കൊണ്ടും അങ്ങയുടെ ഔഷധം കൊണ്ടും അങ്ങയുടെ വാക്കുകൊണ്ടും സൗഖ്യത്തിന്റെ ശുശ്രൂഷയും സന്തോഷവും അവർ അനുഭവിച്ചുവല്ലോ. ദൈവമേ, ഞങ്ങളുടെ പ്രിയ വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് തൊട്ട് സൗഖ്യമാക്കുകയും കൃപ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന രോഗികളെ ദൈവസന്നിധിയിൽ ഓരോരുത്തരെയും പേര് പേരായി വഹിക്കുന്നു. അങ്ങ് അവരുടെ ഭവനങ്ങളിലും രോഗശൈലിയിലും എത്തി അങ്ങയുടെ അദൃശ്യമായ വലതുകരം നീട്ടി അവരെ തലോടുമ്പോൾ കഴിച്ച ഔഷധങ്ങളും ലഭിക്കുന്ന ചികിത്സാവിധികളും പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകളും കോർത്തിണക്കി അതൊരു വലിയ സാധ്യതയുടെ വെളിച്ചത്തിലെ ലോകത്തിലേക്ക് അവരെ കൊണ്ടുപോകുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുകയും കരുതുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കുടുംബാംഗങ്ങളെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. ദൈവമായ കർത്താവെ, ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ഈ 12 മാസവും ഞങ്ങൾ അനുഭവിച്ച സന്തോഷം പലപ്പോഴും ഞങ്ങൾ ഓർക്കപ്പെടുന്നത് ലഭിക്കാത്ത കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും ഞങ്ങൾ നിറകണ്ണുകളോടുകൂടി അല്പസമയം നിശബ്ദമായിട്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് തെളിയുന്നത് ദൈവമേ, സാധ്യതകൾ പലപ്പോഴും അടഞ്ഞപ്പോഴും വലിയ വിശാലമായ വാതിൽ തുറന്ന് ഞങ്ങളെ സംരക്ഷിച്ച് പരിപാലിച്ച് യാതൊരു പോറലും അപകടവും കൂടാതെ ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ ഞങ്ങളുടെ ജോലി കാര്യങ്ങളിൽ ഞങ്ങളുടെ വ്യക്തിബന്ധങ്ങളിൽ ഒക്കെ ദൈവം തമ്പുരാൻ നിറസാന്നിധ്യമായി ഞങ്ങളോട് കൂടെ ഇരുന്നുവല്ലോ. എങ്കിലും ഏറെ പേർ ദൈവനിശ്ചയപ്രകാരം ഈ ലോകം വിട്ട് കടന്നുപോയപ്പോഴും ഞങ്ങൾ ഈ ലോകത്തായിരിക്കുന്നവർ വ്യസനിക്കുന്നുവെങ്കിലും ദൈവമേ, നിന്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടവരും ഞങ്ങളും ഒരിക്കൽ ചേർക്കപ്പെടാനുള്ളവരാണെന്നുള്ള ബോധ്യവും ഞങ്ങളെ ഭരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രവും നന്ദിയും മാത്രം ഞങ്ങൾ പ്രകാശിപ്പിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ച് വീണ്ടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഞങ്ങൾ സമ്മേളിക്കുമ്പോൾ നന്മയുടെ മരങ്ങളായി, വെളിച്ചത്തിന്റെ മരങ്ങളായി, കനിവിന്റെ മരങ്ങളായി ഞങ്ങളൊക്കെ പൂർവ്വവിശുദ്ധർ ഞങ്ങളെ കാണിച്ചു തന്ന ആ ചരിത്ര പശ്ചാത്തലത്തിലെ ജീവിതക്രമങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾക്കും ദൈവസന്നിധിയിൽ നന്മയായി പൂക്കുവാൻ, നന്മ മരങ്ങളായി തീരുവാൻ, നന്മയുടെ നർമ്മണം വീശുവാൻ ഞങ്ങളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ ഉപയോഗിക്കണമേ. കൂടി വന്ന എല്ലാവരെയും, ശ്രവിച്ച എല്ലാവരെയും തന്റെ ഉള്ളംകളിൽ പരിപാലിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ
പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സന്തോഷവാസവും നാം എല്ലാവരുടെ മേലും നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ ആ വ്യക്തികളോടുകൂടിയും അവരുടെ ആവശ്യങ്ങളോടുകൂടിയും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ച എല്ലാ ദൈവമക്കളോടുകൂടിയും ഇപ്പോഴെപ്പോഴും നേക്കൊണ്ടായിരിക്കും.
ധന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. സാന്നിധ്യയുടെ നിറച്ച വന്നിയ മാമനച്ചൻ, പ്രിയ ഐസക്കച്ചൻ, അരമനയിൽ നിയന്ത്രിക്കുന്ന പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നോടത്തിന്റെ ഭാഗമാകുന്ന എല്ലാ വൈദികരോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന എല്ലാവരെയും വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച മോഹനങ്ങൾ, അതുപോലെ തന്നെ ജാസ്റ്റ് ചോദനയുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടുള്ള സ്നേഹം അറിയിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിന്റെ എന്നതുപോലെ തന്നെ പുതുവത്സരത്തിന്റെ ആശംസകൾ അറിയിക്കുന്നു. ഇനി നമ്മൾ പുതിയ വർഷത്തിലേക്ക്, അടുത്ത ബുധനാഴ്ച നമ്മൾ പ്രവേശിക്കുമ്പോൾ ധന്യമാർന്ന ഒരു പുതിയ വർഷം എല്ലാവർക്കും ഉണ്ടാകാൻ തക്കവണ്ണം വൃത്തിയായിട്ട് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് ചുവടുകൾ വയ്ക്കുമ്പോൾ നമ്മളൊക്കെ കുറേ കൂടെ ആത്മീയ നിറവുള്ളവരായ രൂപാന്തരപ്പെടണമേ എന്ന് ദൈവസന്നിധിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള നവവത്സര ആശംസകൾ നേരത്തെ അറിയിച്ചുകൊണ്ട് വാക്കുകൾ പ്രസ്തുതിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.